നന്നായി ധരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിനും ഉപദേശത്തിനും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എന്ന്. കർത്താവിന്റെ വിലയേറിയ ദാസനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ട പ്രത്യേക ആവശ്യങ്ങളൊന്നുമില്ല. പല പ്രാവശ്യം ഈ പ്രദേശത്ത് വന്ന് ദൈവജനം ആധികാരികമായി സംസാരിക്കുവാനും അനേക പ്രിയപ്പെട്ടവരുടെ ഉൾക്കണ്ണുകളെ തുറക്കുവാനും വിലയേറിയ കർത്തൃദാസനിൽ കൂടെ ദൈവം കൊടുത്തിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. ആഠ്യമായ സ്വഭാവത്തിന്റെയും പ്രൗഢമായ പാണ്ഡിത്യത്തിന്റെയും ആയിരമായിരം ശിക്ഷകണങ്ങളുടെ ആദരവിന്റെയും ഗുരുസ്ഥാനീയനായ പി ടി തോമസ് സാർ സുഖലോലുപതയുടെ ആന്ത്യം ബാധിക്കാതെ ഒന്നും ധാർമ്മിക വിശുദ്ധിയിലും ഉപദേശ വിശുദ്ധിയിലും ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഈ ദൈവദാസൻ തിമത്യോസിന് പൗലോസ് എഴുതുമ്പോൾ വചനം പ്രസംഗിക്കാം, ഈ കാലങ്ങളിൽ ഉപരിപ്ലവമായിട്ടുള്ള അനേക ഇളക്കപ്പെരുക്കങ്ങളുടെയൊക്കെ വേലിയേറ്റം താൽ ധാർമ്മിക ഉപദേശങ്ങളൊക്കെ അസ്ഥാനത്തായിരിക്കുന്ന ഈ സമയത്ത് ദൈവസഭയെ, ദൈവജനങ്ങളെ യഥാർത്ഥമായി ഡൈല്യൂട്ട് ചെയ്യാതെ ദൈവജനത്തെ എന്റെ ആധികാരികതയിൽ അവരെ ഉറപ്പിച്ചു നിർത്തുവാൻ ഇതുപോലുള്ള ദൈവദാസന്മാർ ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഞാൻ ഉറക്കെ അല്ലെങ്കിൽ വളരെ അധികമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. ഉപരിവിപ്ലവമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ദൈവജനം ആടിയുലയുന്ന ഈ സമയത്ത് അനേകർക്ക് എന്താണ് പരമാർത്ഥം അല്ലെ യാഥാർത്ഥ്യം എന്ന് അറിയാൻ വയ്യാതെ ആടിയുലയുമ്പോൾ ദൈവവചനത്തിന്റെ യഥാർത്ഥ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ അത് ഗ്രഹിക്കുവാൻ പൗലോസ് ഞാൻ ഇവിടെ ഓർപ്പിച്ചതുപോലെ ഉപദേശത്തിലും അല്ലെങ്കിൽ ടീച്ചിങ് ഒന്നാം നൂറ്റാണ്ട് തുടങ്ങി അല്ലെങ്കിൽ യഹൂദർവിമാരുടെ പഠിപ്പിക്കൽ കാലങ്ങളിൽ തുടങ്ങി ജനത്തെ ധാർമ്മികമായി പഠിപ്പിക്കുക എന്നുള്ള ചുമതല അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ ഉപദേഷ്ടാക്കന്മാർ, ആ ടീച്ചർ എന്ന് പറയുന്നത് സഭയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ടീച്ചിങ് ഇല്ലാത്തടത്ത് ഒരിക്കലും ദൈവജനം യാഥാർത്ഥ്യങ്ങളെ അറിയുവാൻ കഴിയില്ല. ഈ രാത്രികാലം കർത്താവിന്റെ വിലയേറിയ ദാസൻ ആഴി അഗാധങ്ങളിൽ കിടക്കുന്ന വിലയേറിയ മുത്തുകളെ ഇതൊക്കെ പരിചയപ്പെടുത്തുന്നത് പോലെ ആക്ഷേഖനി തുറക്കുവാൻ വിലുവനായ ദൈവം ഇടയാക്കട്ടെ. ഞാൻ കൂടുതലായി കർത്താവിന്റെ ദാസനെ കുറിച്ചൊന്നും പറയുന്നില്ല. കാലങ്ങളില്
ദൈവനാമത്തിന് മഹത്വം. കർത്താവ് ഒരുക്കിയായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും എമറൈസ് ക്രിസ്ത്യൻ പ്രൊഫഷണൽസ് ഫോറം ഫോർ ബൈബിൾ സ്റ്റഡീസ് അഥവാ ECPFന്റെ നാമത്തിലുമുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു ബൈബിൾ സ്റ്റഡി ഒരുക്കുവാൻ തക്കവണ്ണം സാഹചര്യങ്ങളെ അനുകൂലമാക്കി തന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. എമറൈസ് ക്രിസ്ത്യൻ പ്രൊഫഷണൽസ് ഫോറം ഫോർ ബൈബിൾ സ്റ്റഡീസ് അഥവാ ECPF എന്ന പ്രവർത്തനത്തെ പറ്റി ചുരുങ്ങിയ ഒരു വിശദീകരണം പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവാത്മ നിയോഗപ്രകാരം അബുദാബിയിലെ വിവിധ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട സുവിശേഷ തൽപരരായ ചില സഹോദരന്മാർ 2005 മെയ് 25 ഫോറത്തിന് രൂപം നൽകുകയും ചെയ്തു. വേദപണ്ഡിതരായ ദൈവദാസന്മാരെ സമയാസമയങ്ങളിൽ വരുത്തി ബൈബിൾ ക്ലാസുകൾ നടത്തുവാൻ തീരുമാനിക്കുകയും ഫസ്റ്റ് സീരീസ് ഓഫ് സ്റ്റഡീസ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സ്കൂൾ വെക്കേഷൻ സമയത്ത് നടത്തുവാനും തീരുമാനിച്ചു. ഫസ്റ്റ് സീരീസ് ഓഫ് സ്റ്റഡീസിനു വേണ്ടി റോമാലേഖനം ഒരു പഠന വിഷയമായി എടുക്കുവാനും അതിനായി കർത്താവിൽ പ്രസിദ്ധനും വേദപണ്ഡിതനും ഭാഷാധ്യാപകനുമായ ബഹുമാന്യനായ പി ടി തോമസ് സാർ അവരുകളെ ക്ഷണിക്കുവാനും തീരുമാനിക്കുകയുണ്ടായി. കാര്യങ്ങൾ ഇത്രത്തോളം ക്രമീകരിക്കുവാൻ സർവശക്തൻ ഇടയാക്കിയതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്പം ചില കാര്യങ്ങൾ കൂടി പ്രസ്താവിച്ചുകൊള്ളട്ടെ. 2 വർഷത്തിന് മുൻപ് 2000 ഓഗസ്റ്റ് മാസങ്ങളിൽ ദൈവത്തിന്റെ അനാദി നിർണയം ഇറ്റേണൽ പർപ്പസ് ഓഫ് ഗോഡ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ബഹുമാനപ്പെട്ട പി ടി തോമസ് സാർ നടത്തിയ ബൈബിൾ പരമ്പര ഒരു വലിയ അനുഗ്രഹമായി തീരുകയും അന്നത്തെ ക്ലാസിന്റെ ഓഡിയോ സീഡികളും കാസറ്റുകളും ദൈവകൃപയാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി ക്രിസ്ത്യൻ സമൂഹങ്ങൾക്ക് ഒരനുഗ്രഹമായി തീരുവാൻ ഇടയായി തീർന്നതുകൊണ്ട് വീണ്ടും ഇങ്ങനെയൊരു സീരീസ് നടത്തുവാൻ പ്രേരണ ലഭിച്ചു. അങ്ങനെ ഇ സി പി എഫ് എന്ന ഫോറം രൂപീകരിക്കുവാനും സർവകൃപാലുവായ കർത്താവ് ഇടയാക്കി. ഞാൻ ഇത്രയും ഇവിടെ പ്രസ്താവിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുകയാണ്. കടന്നുവന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്നേഹനിർഭരമായ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ബഹുമാന്യനായ പി ടി തോമസ് സാർ അവരുകളെ ഈ സീരീസ് ഓഫ് ബൈബിൾ സ്റ്റഡീസിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
ജീവിതം വളരെ അനിശ്ചിതത്വം നിറഞ്ഞതാണ്. ഈ അനിശ്ചിതത്വം നിറഞ്ഞ ലോകത്തിൽ 2 വർഷം ദൈവകൃപയിൽ നിലനിൽക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ പട്ടണത്തിൽ നിങ്ങൾക്ക് സുഭിക്ഷമായും സുഖകരമായും ആത്മീയമായ നിലവാരം പുലർത്തിക്കൊണ്ട് നിലനിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ വർഷം രണ്ടു വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ കണ്ട അനേക മുഖങ്ങളും പിന്നിവിടെ ഉണ്ട്. അവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അല്ലാത്ത ചില പ്രിയപ്പെട്ടവരുമുണ്ടല്ലോ. ദൈവമായ കർത്താവ് നമ്മെ നടത്തുന്ന എല്ലാ വഴികൾക്കായി കർത്താവിന്റെ കരുണയ്ക്കും കൃപയ്ക്കുമായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ 2 വർഷക്കാലം ഞങ്ങളുമായിരുന്നിടങ്ങളിൽ കർത്താവ് ഞങ്ങളെ പരിപാലിച്ച് സൂക്ഷിച്ചു. കർത്താവിന്റെ കൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഈ 2 വർഷത്തിനിടയിൽ നാട്ടിൽ വന്ന പല പ്രിയപ്പെട്ടവരും വിളിക്കുകയും സ്നേഹബന്ധം പുതുക്കുകയും ചിലരെ നേരിൽ കണ്ട് സന്തോഷിക്കാനും കർത്താവസരം തരികയും ചെയ്തു. ഇവയൊക്കെ യാത്രയിലൊക്കെ വെച്ച് കാണാനൊക്കെ അവസരമുണ്ടായി. സ്തോത്രം. എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. കർത്താവ് നടത്തുന്ന എല്ലാ വഴികൾക്കായി ഞാൻ കർത്താവിനെ നന്ദിയോടെ, വളരെ നന്ദിയോടെ സ്തുതിക്കുന്നു. വിശേഷാൽ പ്രിയപ്പെട്ട രാജാന്റെ ഈ ഭവനത്തിൽ ഇങ്ങനൊരു കൂടിയൊരു കൂടി കർത്താവ് തന്നതിൽ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട ദിലിപ്പച്ചായ നമ്മോട് പറഞ്ഞതുപോലെ ദൈവവചനം പഠിക്കാൻ ആത്മാർത്ഥമായി താല്പര്യപ്പെടുന്ന ചില പ്രിയപ്പെട്ടവർ ഈ പ്രദേശങ്ങളിലുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവവചനം ക്രമമായി പഠിക്കാൻ താല്പര്യമുണ്ട്, അതിന് ക്രമീകരണങ്ങൾ ഉണ്ടാകണമെന്നുള്ള താല്പര്യം ദൈവം ചില പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങൾ കൊടുക്കുകയും അതിന്റെ ഫലമായി ഞങ്ങൾ ഒരുമിച്ച് കൂടി ഇങ്ങനെ ഒരു കൂടിവരവ് അല്ലെങ്കിൽ ഒരു ബൈബിൾ പഠന ക്രമീകരണം ഒരുക്കുകയും ചെയ്തതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ന്യൂമറേജ് ക്രിസ്ത്യൻ പ്രൊഫഷണൽ ഫോറം ഫോർ ബൈബിൾ സ്റ്റഡി എന്ന് അതിന്റെ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവിന്റെ ദാസൻ ഇവിടെ പറഞ്ഞല്ലോ. കർത്താവിന്റെ വരവുരെയും ദൈവവചനം ആധികാരികമായി താല്പര്യമുള്ള ദൈവമക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരുമിച്ചുകൂടി ദൈവവചനം പഠിക്കാനുള്ള ഒരു ഉപാധിയായി ആ ക്രമീകരണം നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അതിനെ ചുമതല കൊടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഈ ദിവസങ്ങൾ നമ്മൾ ഒരുമിച്ച് ഈ വളരെ പ്രധാനപ്പെട്ട വിഷയം ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവവചനം അതെന്താണ്, ദൈവവചന പഠനത്തിന്റെ പ്രാധാന്യം എന്താണ്, ഇതൊന്നും ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം. എങ്കിലും ഞാൻ ചില വാക്കുകൾ അത് സംബന്ധമായി പറയണം എന്നെ ഹൃദയത്തിൽ താല്പര്യമുണ്ട്. ഇതര മതഗ്രന്ഥങ്ങളിൽ നിന്നും ദൈവവചനം വ്യത്യസ്തമായിരിക്കുന്നത് ഏത് നിലയിലാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ഈ മുസ്ലിം രാജ്യത്ത് നിങ്ങൾ താമസിക്കുമ്പോൾ ഇത് സംബന്ധമായി ദൈവവചനത്തിന്റെ ആധികാരികതയൊക്കെ ചോദ്യം ചെയ്യുന്ന ചില ആളുകളെ നിങ്ങൾ കണ്ടെന്ന് വരാം, ഒരു വേള കണ്ടില്ലെന്നും വരാം. കാരണം ദൈവവചനം അക്ഷരപ്രകാരം ദൈവനിശ്വാസ്യമാണെന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളത് വ്യക്തമായി നമുക്ക് ഉത്ബോധമുണ്ടായിരിക്കും. ഈ രാജ്യത്തുള്ള ആളുകൾ അവരുടെ മതഗ്രന്ഥത്തെക്കുറിച്ച് പറയുന്നത് വേറൊരു നിലയിലാണ്. എന്നാൽ വേദപുസ്തകം അക്ഷരപ്രകാരം ദൈവനിശ്വാസ്യമാണെന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത് എന്നുള്ള കൃത്യമായ ആദ്യം ഉൾക്കൊള്ളണം. ഒരിക്കൽ ഒരാൾ എന്നോട് ചോദിച്ചു, മത്തായി എഴുതിയ സുവിശേഷം എങ്ങനെയാ ദൈവത്തിന്റെ വചനമാകുന്നു. മത്തായി പറയുന്നു താൻ എഴുതിയാന്ന്, ലൂക്കോസ് പറയുന്നു ഞാൻ എഴുതിയ, പൗലോസ് പറയുന്നു താൻ എഴുതിയ. പൗലോസ് എഴുതിയത് എങ്ങനെയാ ദൈവത്തിന്റെ വചനമാകുന്നു. ദൈവാത്മ നിയോഗം പ്രാപിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവവചനം രേഖപ്പെടുത്തപ്പെട്ടു എന്നുള്ളതാ തിരുവെഴുത്തിന്റെ പ്രഖ്യാപനം, വെളിപ്പാട്. ഒരുവനെ ബോധം കെടുത്തി, ഒരു ബൊമ്മ പോലെയാക്കി, ഒരു യന്ത്രം പോലെ അവനെ ഉപയോഗിച്ച് അവനിലൂടെ എന്തെങ്കിലുമൊക്കെ ലോകത്തെ അറിയിക്കുന്ന ഒരു രീതിയല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുകയാണ്, ബാധിക്കുകയല്ല. ദുരാത്മാവ് ചെയ്യുന്ന കാര്യവും ദൈവാത്മാവ് ചെയ്യുന്ന കാര്യവും നമ്മളൊന്ന് തിരിച്ചറിഞ്ഞിരിക്കണം. ദുരാത്മാവ് ആളുകളെ ബാധിക്കുക, ദൈവാത്മാവ് ആളുകളെ അഭിഷേകം ചെയ്യുക. ഈ ബാധിക്കലും അഭിഷേകവും തമ്മിലുള്ള വ്യത്യാസം, ബാധിച്ചാൽ പിന്നെ ബാധിക്കപ്പെട്ടവന് വ്യക്തി സ്വാതന്ത്ര്യമില്ല, അവന്റെ ആളത്വം അവിടെ ഹനിക്കപ്പെടുകയാണ്, അവന്റെ വ്യക്തിത്വം ക്രഷ് ചെയ്യപ്പെടുക. ഹിസ് പേഴ്സണാലിറ്റി ഗെറ്റ് ക്രഷ്ഡ് ആൻഡ് ഹി നോ ലോങ്ങർ ഹാസ് ഫ്രീ പ്ലേ ഓഫ് ഹിസ് ഓൺ മീൻസ് വിൽ പവർ. അവന്റെ വിൽ പവറിന് ഇച്ഛാശക്തി പിന്നെ അവിടെ ഫ്രീ പ്ലേ ഇല്ല, ക്രഷ് ചെയ്യപ്പെടുകയാണ്. അതാണ് ബാധിക്കപ്പെടൽ, ബാധിക്കപ്പെടൽ. എന്നാൽ അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതല്ല. അഭിഷിക്തന്റെ ആളത്വം പരിശുദ്ധാത്മാവ് ആദരിക്കുന്നു, അവനെ സുബോധമില്ലാതാക്കുകയല്ല, അവന്റെ ആളത്വം ആദരിക്കപ്പെടുകയാണ്. ദൈവം അവനെ അഭിഷേകം ചെയ്ത് ഉപയോഗിക്കുകയാണ്. അവനിൽ ദൈവദത്തമായുള്ള കഴിവുകളെ പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിച്ച് അവന്റെ സമർപ്പണത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവഹിതപ്രകാരം ഉപയോഗിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ബാധിക്കപ്പെട്ട ഒരാളിനോട് നിന്റെ വേറെന്നാന്ന് ചോദിച്ചാൽ വേറെന്തെങ്കിലും അവർ ലെജിയോൻ എന്നായിരിക്കും പറയുന്നത്, തോമസ് എന്നായിരിക്കും. എന്നാൽ അഭിഷിക്തനായ ഒരാളിന്റെ ആളിനോട് നിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ ആളിന്റെ പേരാ പൗലോസ് എന്ന് പറയും. അതുകൊണ്ടാണ് പൗലോസ് ദൈവാത്മ അഭിഷിക്തനായി ദൈവാത്മ നിയന്ത്രണത്തിൽ ദൈവാത്മ നിയോഗത്തിൽ എഴുതിയ രേഖ, പൗലോസ് എഴുതിയ ലേഖനം, മത്തായി എഴുതിയ സുവിശേഷം എന്ന് പറയപ്പെട്ടിരിക്കുന്നത്. ദൈവം ബലാൽക്കാരേണ ആരെയും കീഴ്പ്പെടുത്തി ഒരു ബൊമ്മയാക്കി തന്റെ താല്പര്യം നിവർത്തിക്കാനായി ഉപയോഗിക്കുകയല്ല, സമർപ്പിക്കപ്പെടുന്നവരെ അഭിഷേകം ചെയ്ത് നിയോഗിച്ച് വിശുദ്ധീകരിച്ച് നിയന്ത്രിച്ച് തിരുഹിതത്തിനായി ഉപയോഗിക്കുകയാണ്. അതാണ് അഭിഷിക്ത ശുശ്രൂഷ, അഭിഷേകം ചെയ്യപ്പെട്ടവന്റെ ശുശ്രൂഷ. പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ പറയുന്നു, പ്രവചനം അത് ദൈവാത്മ നിയോഗം പ്രാപിച്ച് എഴുതപ്പെട്ടതാണ്. ദൈവാത്മ നിയോഗം പ്രാപിച്ച് എഴുതപ്പെട്ട തിരുവെഴുത്തായതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷമെന്നും മർക്കോസിന്റെ സുവിശേഷമെന്നും പൗലോസ് എഴുതിയ ലേഖനമെന്നും ഒക്കെ അറിയപ്പെടുന്നത്. സ്തോത്രം. അപ്പോൾ അതാ ദൈവവചനം. ഈ ദൈവവചനം ദൈവത്തിന്റെ പൂർണമായ വെളിപ്പാട്, പൂർണമായ വെളിപ്പാട്. ഇത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇടയിൽ അവിടെ ഇവിടങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ഒരു വിശദീകരണം പറഞ്ഞു മുമ്പോട്ട് പോകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1:18 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമായ വെളിപ്പാടാണ് യേശു ക്രിസ്തു. കാണപ്പെടാത്ത ദൈവം യേശു ക്രിസ്തുവിൽ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. സ്തോത്രം. അവൻ അദൃശ്യ ദൈവത്തിന്റെ പ്രതിമയാണ്. അപ്പോൾ കാണപ്പെടാത്ത ദൈവത്തിന്റെ കാണത്തക്ക വെളിപ്പാടാണ് യേശു ക്രിസ്തു സ്തോത്രം. അതേസമയം യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 1 വാക്യം മുതൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവമായ വചനം ജഡത്തിൽ വെളിപ്പെട്ടു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വാർത്തു. സ്തോത്രം. അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യ വെളിപ്പാടാണ് യേശുക്രിസ്തുവെങ്കിൽ സ്തോത്രം. ആ യേശുക്രിസ്തു വചനം ജഡമായവനാണ്. സ്തോത്രം. വചനം ദൈവമാണ്, ദൈവമായ വചനം ജഡത്തിൽ വെളിപ്പെട്ടവനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു ദൈവത്തിന്റെ പൂർണ്ണ വെളിപ്പാടെങ്കിൽ വചനവും ദൈവത്തിന്റെ പൂർണ്ണ വെളിപ്പാടാണ്. യേശുക്രിസ്തു കാണത്തക്ക വെളിപ്പാടും വചനം കേൾക്കത്തക്ക വെളിപ്പാടുമാണ്. യേശുക്രിസ്തു ദൃശ്യ വെളിപ്പാടും വചനം ശ്രവ്യമായ വെളിപ്പാടുമാണ്. യേശുക്രിസ്തു പൂർണ്ണ ദൈവ വെളിപ്പാടെങ്കിൽ വചനവും പൂർണ്ണ ദൈവ വെളിപ്പാടാണ്. ആരെങ്കിലും ദൈവവചനത്തെ കുറച്ച് കളഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വചനം പൂർണ്ണമല്ല എന്ന നിലയിൽ ചിന്തിച്ചാൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വ പൂർണ്ണതയെ തന്നെ നിഷേധിക്കുകയാണ്. സ്തോത്രം. ഒന്ന് കാണത്തക്കതും മറ്റത് കേൾക്കത്തക്കതുമായ വെളിപ്പാടായിരിക്കുമ്പോൾ ഒന്ന് അപൂർണമെങ്കിൽ മറ്റതും അപൂർണമാണെന്ന് വന്നുവിടും. ഒരിക്കലും വചനത്തിന്റെ പൂർണ്ണതയെ നിഷേധിക്കുവാൻ പാടില്ലാത്തതാകുന്നു. സ്തോത്രം. ഒരിക്കലും വചനത്തിന് പുറത്ത് ദൈവ വെളിപ്പാടില്ല, ഒരിക്കലും വചനത്തിന് പുറത്ത് ദൈവപ്രവൃത്തിയില്ല. സ്തോത്രം. യേശുക്രിസ്തു പൂർണ്ണ ദൈവ വെളിപ്പാടെന്ന് വിശ്വസിക്കുന്നവരെല്ലാം വചനവും പൂർണ്ണ ദൈവ വെളിപ്പാടെന്ന് അംഗീകരിച്ചുകൊള്ളണം. വചനത്തിൽ ദൈവത്തെക്കുറിച്ച് എന്തൊക്കെ വെളിപ്പാട് തന്നിട്ടുണ്ടോ ആ വെളിപ്പാടുകൾ ആളത്വത്തിൽ വെളിപ്പെട്ടിരിക്കുന്നവരാണ് മിശിഹ. സ്തോത്രം. വചനത്തിലുള്ളതൊന്നും യേശുവിൽ ഇല്ലാതില്ല. സ്തോത്രം. യേശുവിൽ കാണുന്ന സകല വെളിപ്പാടിന്റെയും രേഖ വചനത്തിൽ ഉണ്ട് താനും. സ്തോത്രം. വചനത്തിലില്ലാത്തത് യേശുവിലില്ല, യേശുവിലുള്ളതൊന്നും വചനത്തിലില്ലാതെയും ഇരിക്കുന്നില്ല. അത്ര പൂർണ്ണമാണ്. സ്തോത്രം. ഇത് മറ്റൊരു വലിയ സത്യം കൂടി, സത്യത്തിലേക്കും കൂടി വിരൽ ചൂണ്ടുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതര മതങ്ങളിൽ ആശയങ്ങൾ കാണാം, ആശയങ്ങൾ. അവരുടെ മത ഗുരുവിനെ കൂടാതെ തന്നെ ആ ആശയങ്ങൾക്ക് നിലനിൽപ്പുണ്ട്. ഇപ്പൊ കൺഫ്യൂഷ്യസ്, കൺഫ്യൂഷ്യസിനെ കൂടാതെ കൺഫ്യൂഷ്യാനിസത്തിന് ഒരു നിലനിൽപ്പുണ്ട്. ബുദ്ധമതം, ബുദ്ധനെ കൂടാതെ ബുദ്ധമതത്തിനൊരു നിലനിൽപ്പുണ്ട്. നമുക്കൊന്നുകൂടി ഒന്ന് വ്യക്തമാക്കി പറഞ്ഞാൽ, പഴയ നിയമ പ്രമാണങ്ങൾ നൽകിയത് മോശയിലൂടെയാണ്. മോശയെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് യഹൂദമതമുണ്ട്, മോശയെ ഒഴിച്ചു നിർത്തിക്കൊണ്ടും യഹൂദമതത്തിന് നിലനിൽപ്പുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ വരുമ്പോൾ സ്തോത്രം, വെളിപ്പാട് തന്ന യേശുക്രിസ്തുവിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഒരു ക്രിസ്തീയ വിശ്വാസമില്ല. ക്രിസ്ത്യാനിത്വം ആശയ സംഹിതയുടെ ആകത്തുകയല്ല. സ്തോത്രം. പുതിയ നിയമത്തിലെ മുഴുവൻ ഉപദേശങ്ങളും ക്രോഡീകരിച്ച് ഒരാശയ സംഹിത ഉണ്ടാക്കിയാലും ക്രിസ്ത്യാനിത്വമാകയില്ല. സ്തോത്രം. ക്രിസ്തുവിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ടൊരു ക്രിസ്ത്യാനിത്വം ഇല്ല തന്നെ. അതാണ് ക്രിസ്ത്യാനിത്വം ആശയ സംഹിതയല്ല. ക്രിസ്ത്യാനിത്വം ഒരു വ്യക്തിയാണ്, ഒരു വ്യക്തിയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ കണ്ടല്ലോ, പോൾ നോക്കണേ, ആശയം വ്യക്തിയാണ്, വ്യക്തി ആശയമാണ്. സ്തോത്രം. അതുകൊണ്ട് ഉപദേശത്തിൽ നിലനിൽക്കുന്നവൻ ക്രിസ്തുവിൽ ആയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവവചനം അനുസരിക്കുന്നവൻ, ക്രിസ്തീയ വിശ്വാസ പ്രമാണത്തെ പരമാർത്ഥമായും പിൻപറ്റുന്ന ഒരു വ്യക്തി, അതവന്റെ പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നവനായിരിക്കണം. വചനം പഠിക്കുന്നെങ്കിൽ അത് എന്ത് ചെയ്യണം? അവന്റെ പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നവനായിരിക്കണം. സ്തോത്രം. യേശു ക്രിസ്തുവിൽ സ്തോത്രം പൂർണ്ണ ദൈവ വെളിപ്പാടുള്ളത് പോലെ വചനത്തിലും പൂർണ്ണ ദൈവ വെളിപ്പാടുണ്ടെന്ന് തന്നെ പറഞ്ഞല്ലോ. വചനവും യേശുവും തമ്മിലുള്ള ആ ബന്ധം കണ്ടില്ലേ? ഇതുപോലെ തന്നെയാണ്. സ്തോത്രം. വചനത്തിൽ നിലനിൽക്കുന്നവൻ ക്രിസ്തുവിൽ നിലനിൽക്കുകയാണ്. സ്തോത്രം. ക്രിസ്തുവിനെ കൂടാതെ വചനം നിലനിൽ വചനത്തിന് ഒരു അതിൻ്റെതായ ക്രിസ്തുവിനെ കൂടാതെയുള്ള ഒരു വചനത്തിന് ഒരു തത്വസംഹിത നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ, അത് ക്രിസ്ത്യാനിത്വം ആകുന്നില്ല. സ്തോത്രം. ആ കാര്യം മനസ്സിലായി ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രന്റെ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അവ്യക്തത ഉണ്ടായാൽ ഇത് കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കണം. സ്തോത്രം. മനുഷ്യനല്ലേ, വാക്കുകളൊക്കെ അതിന്റെ പരിമിതിയുണ്ട്. അതുകൊണ്ട് ന്യായമായി എന്തെങ്കിലും വിശദീകരണം ആർക്കെങ്കിലും ആവശ്യമുണ്ടായാൽ യോഗം കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കണം. സ്തോത്രം. ആട്ടെ, ഞാൻ മുൻപോട്ട് പോകട്ടെ. അപ്പോൾ വേദപുസ്തക പഠനമോ? പഠനം നിർബന്ധമായും ഉണ്ടായിരിക്കണം. കാരണം വചനത്തിൽ ആ ദൈവത്തെ കുറിച്ച് ദൈവഹിതം നമുക്ക് വെളിപ്പെടാൻ കഴിയുന്നത്. സ്തോത്രം. ഈ വിശുദ്ധ തിരുവെഴുത്തിൽ ദൈവം തന്റെ തിരുഹൃദയം തുറന്നിട്ടിരിക്കുകയാണ്. ദൈവം തന്റെ ഹൃദയം തുറന്നിട്ടിരിക്കുകയാണ്. ദൈവ ഹൃദയത്തിൽ എന്തോ ഉണ്ടെന്ന് കാണണോ? വചനത്തിലോട്ട് നോക്കിയാ മതി. വചനത്തിൽ ദൈവത്തിന്റെ ഹൃദയം തുറന്നിട്ടിരിക്കുക. ദൈവ ഹൃദയത്തിന്റെ താല്പര്യത്തിന്റെ വ്യക്തമായ രേഖ. സ്തോത്രം. The true record of the desire of God's heart we see in the word of God. ദൈവവചനത്തിൽ നമുക്കത് കാണാൻ കഴിയും. സ്തോത്രം. ദൈവത്തിന്റെ ഹൃദയം ഇവിടെ തുറന്നിട്ടിരിക്കുക. അതുകൊണ്ട് ഈ തിരുവെഴുത്തിൽ നോക്കി ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിതം ക്രമീകരിച്ച് സ്തോത്രം മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആദരവോടെ പൂജിക്കാനുള്ള ഒരു വസ്തുവായി തിരുവെഴുത്തിനെ കാണാൻ പാടില്ല. നമുക്കറിയാം സിഖ് വിശ്വാസത്തിൽ ഗ്രന്ഥസാഹിബ് എന്ന് അവർ പറയും. ഗ്രന്ഥസാഹിബ് അവരുടെ പുസ്തകമാണ്, അവരുടെ ഗുരു അവരുടെ പുസ്തകമാണ്, അവരുടെ ഒരു ആരാധനാമൂർത്തി പോലെ അവർ വസ്തുവത്തെ കാണുന്നത്. ഗ്രന്ഥസാഹിബ് എന്നാ അവർ പറയുന്നത്. ഗ്രന്ഥമാകുന്ന സാഹിബ്, ഗ്രന്ഥസാഹിബ്. നമ്മൾ അങ്ങനെ കാണാനുള്ളതല്ല. കൈകൂപ്പി ആദരവോടെ എന്തെങ്കിലും അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് വളരെ ധ്യാനിച്ചും ഭയഭക്തിയോടെ തുറന്ന് ഒരു ഭാഗം വായിച്ച് അല്ലെങ്കിൽ ഒരു കടമ നിർവഹിക്കുന്ന പോലെ വായിച്ച് അങ്ങനെയൊന്നും വിടാനൊന്നും ഉള്ളതല്ല. മനഃപ്പാഠം പഠിച്ച് ഉരുവിട്ടാൽ എന്തെങ്കിലും അനുഗ്രഹം കിട്ടും അതിനുള്ള അങ്ങനെയല്ല ഇത്. സ്തോത്രം. മനഃപ്പാഠം പഠിക്കുന്ന ഉരുവിടുന്ന ഒക്കെ നല്ലതാണ്, അത് ചെയ്തോ. പക്ഷേ ഇത് പഠിക്കാനുള്ളതാണ്. ഇവൻ അനാലിറ്റിക്കൽ സ്റ്റഡി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് അപ്രോപ്രിയേറ്റ്. വചനത്തെ വിശകലനം ചെയ്ത് പഠിക്കുന്നതും സ്തോത്രം അത് യോഗ്യമാണ്. അങ്ങനെ ചെയ്യണം. സ്തോത്രം. ഇപ്പോ നമ്മൾ റോമാലേഖനമാണ് നിങ്ങൾ ഈ വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. റോമാലേഖനം ഇങ്ങോട്ട് വായിക്കുമ്പോൾ ഏതാണ്ട് വാദപ്രതിവാദത്തിന്റെ രീതിയിലാണ് യുക്തിയുക്തമായി കാര്യങ്ങളെ അങ്ങോട്ട് ക്രമീകരിച്ചിരിക്കുക. യുക്തിയുക്തമായ കാര്യങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നെങ്കിൽ അതേ യുക്തിയുക്തമായി തന്നെ നമുക്ക് അതിനെ വിശകലനം ചെയ്ത് പഠിക്കാനും കഴിയും. അതുകൊണ്ട് തിരുവചനത്തെ പഠന ഹൃദയത്തോടെ അടുത്ത് ചെല്ലുന്നത് ഭക്തിക്ക് യോജിച്ചതല്ല എന്ന ചിന്ത നമ്മളിൽ ആരിലും ഉണ്ടാകാൻ പാടില്ല. സാധാരണ ആളുകൾ ഇപ്പൊ ഞാൻ ഈ പറയാൻ കാരണമുണ്ട്. ഇതൊക്കെ തെറ്റിദ്ധരിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ദിവസവും ഇങ്ങനെ അത് പഠിക്കാനുള്ളതാണ്. എടാ അത് വായിച്ചോണം, കണ്ണടച്ച് വിശ്വസിച്ചോണം, ചെയ്യാവുന്നൊക്കെ ചെയ്തോണം, പക്വതിയോടെ പ്രാർത്ഥിച്ച് അങ്ങ് പൊക്കോണ്ടാ മതി. വിശുദ്ധനായിട്ടൊക്കെ അങ്ങ് ജീവിച്ച് വേണ്ട ദിനത്തിലൊന്നും പോകാതെ വേണ്ടതൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഒക്കെ അങ്ങ് പോയാ മതി. ഇങ്ങനെയുള്ള ചിന്ത അങ്ങനല്ല, അങ്ങനല്ല, അങ്ങനല്ല. വചനം പഠിക്കണം, പഠിക്കണം. സ്തോത്രം. ആവർത്തിച്ച് തിരുവചനം പറയുന്നതാണത്. മാത്രമല്ല ദൈവവചന പഠനത്തെ നിരുത്സാഹപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമ്മുടെ ഇടയിൽ വരുന്നുണ്ട്. വചനം പഠിക്കുന്നവനൊക്കെ നിരീശ്വരനായി പോകുന്നു, അവന്റെ വിശ്വാസം ചോർന്നു പോകുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. മാത്രമല്ല വചനം പഠിക്കുകയും വചനം പ്രസംഗിക്കുകയും ചെയ്യുന്നതിനെ എതിർക്കുന്ന ആളുകൾ കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നുള്ള ഒരു വാക്യം ഒരു ഉച്ചരിച്ചിട്ട് പൗലോസ് ശ്ലീഹ പറയുകയാണ്, എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, പിന്നെ ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താലത്രേ ആയിരുന്നത്. അപ്പൊ ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനത്താലത്രേ ആയിരുന്നു എന്ന് പറഞ്ഞ് പിന്നെ വലിയ ഉച്ചൈസ്തരം ആരവാരവും ആർപ്പും ആഘോഷവും ഒക്കെ ആക്കി ബഹളമുണ്ടാക്കി എന്തൊക്കെയോ അന്യഭാഷയിലൊക്കെ കുറേ ഉച്ചരിച്ച് ശബ്ദകോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു ഷോ ആക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതാണ് ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനം എന്ന് ആളുകൾ ചിന്തിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കൂടിവരവുകളിൽ താളമേള കൊഴുപ്പോടുകൂടി ആർപ്പും ആരവും ആട്ടഹാസവും എന്തു വേണ്ട, ആത്മാവിന്റെ പ്രകടനങ്ങൾ എന്ന നിലയിൽ എന്തൊക്കെയോ അരങ്ങേറി അതിൽ ദൈവം പ്രസാദിച്ചു എന്ന മിഥ്യാധാരണയോടെ പാവം ജനങ്ങൾ കഴിയുന്ന ഒരു സ്ഥിതി ഇല്ല. അങ്ങനല്ല ആത്മാവിനെ ശക്തിയുടെയും പ്രദർശനം എന്ന് പൗലോസ് അവിടെ പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു പരിപാടി പൗലോസ് ചെയ്തെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നമ്മൾ തിരുവെഴുത്ത് വായിക്കുമ്പോൾ പൗലോസ് ഒക്കെ പ്രസംഗിച്ച് ഇന്ന് ഇങ്ങനെ ഒരുക്കിയ വേദി ഒന്നും അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ചന്ത സ്ഥലങ്ങളിൽ നിന്ന് പോഴവക്കത്ത് ചെന്ന് അവിടെ ഇവിടെയൊക്കെ സിനഗോഗിൽ ചെന്ന് അങ്ങോട്ട് കയറി ചെന്നൊക്കെ അങ്ങ് വചനം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ചന്ത സ്ഥലങ്ങളിൽ പരസ്യമായും വീട് തോറും, വേദപുസ്തകത്തിലെ വാക്യങ്ങൾ, പരസ്യമായും വീട് തോറും പരസ്യവും ഒക്കെ ആയിരുന്നു പൗലോസിന്റെ രീതി. ചന്ത സ്ഥലത്ത് നിന്ന് പൗലോസും കൂടെയുള്ള കൂട്ടസഹോദരൻ ശീലാസും അല്ലെങ്കിൽ ഭരതവാസും ആത്മാവിന് ശക്തിയുടെ പ്രദർശനമാണെന്ന് പറഞ്ഞ് കയ്യുമൊക്കെ കൊട്ടി എന്തെങ്കിലും ചെറിയ ഉപകരണങ്ങളോ വാദ്യോപകരണങ്ങളോ ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മുഴക്കി ആർത്ത ഉല്ലസിച്ച് കുറെ സമയം പാടി അന്യഭാഷയിൽ ഒരു പ്രകടനം നടത്തി. അതിനുശേഷം യേശു കണ്ടില്ലേ, ഈ ശക്തിയുള്ള യേശു നിന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. അത്രയുമായിരുന്നു എന്നാണോ നിങ്ങളുടെ വിചാരം? അതല്ല. അപ്പോൾ ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം എന്നാൽ എന്താണ് അതിന്റെ അർത്ഥം? സ്തോത്രം. ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനം എന്ന് പറഞ്ഞാൽ രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തി എന്നാണ്. സ്തോത്രം. താഴോട്ട് വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് അത് തന്നെ. ഒരു വാക്യവും സന്ദർഭത്തിൽ നിന്ന് പറിച്ചു മാറ്റരുത്. ആളുകൾ രൂപാന്തരപ്പെടുന്നു. പാവപ്പെട്ട എന്റെ എളിയ കാലത്തെ ശുശ്രൂഷയിൽ അത്ഭുതകരമായി ആളുകൾ രൂപാന്തരപ്പെടുന്നതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ലാത്ത രഹസ്യങ്ങൾ, ജീവിതത്തിലെ മഹാ തെറ്റുകൾ, പോലീസ് പല മുറകൾ പ്രയോഗിച്ചിട്ടും പറയാതെ ജയിൽ തേം കഴിഞ്ഞ് പുറത്തിറങ്ങി അങ്ങനെ വന്ന വ്യക്തികൾ, സ്തോത്രം, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആലറിക്കരഞ്ഞുകൊണ്ട് ആലറിക്കരഞ്ഞുകൊണ്ട് അയ്യോ മഹാഭാവിയാണേ എന്ന് പറഞ്ഞു, എന്റെ ദൈവദാസനെ നിന്നെ മഹാഭാവം ചെയ്തവനാണേ, ഞാൻ ഇന്നുവരെയും ആരോടും പറഞ്ഞിട്ടില്ല, നീ മഹാഭാവം ചെയ്തവനാണേ, എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, സ്തോത്രം, ഞാൻ പുതിയ വഴിയിലേക്ക് എന്റെ ജീവിതം തിരിച്ചുവിടാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ എന്ന് പറഞ്ഞു മുട്ടേ വീണ് നിലവിളിക്കുന്നതിന് സാക്ഷിയായിട്ടുണ്ട്. സ്തോത്രം. ഒരു ദിവസം കൊണ്ട് സ്തോത്രം ആളുകൾ രൂപാന്തരപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ വ്യക്തിയുടെ രൂപാന്തരം, അതാണ് ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം. രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തി, അത് വചനം പ്രസംഗിക്കുമ്പോൾ, സ്തോത്രം, പ്രസംഗിക്കപ്പെടുന്ന ദൈവവചനത്താൽ ആളുകൾ രൂപാന്തരപ്പെടുന്നു. ആ തത്വസംഹിത അല്ല, അതിലൂടെ വ്യാപരിക്കുന്ന ദൈവാത്മ ചൈതന്യമാണ് ആളുകളെ രൂപാന്തരപ്പെടുത്തുന്നത്. അതാണ് പൗലോസ് ചെയ്യാൻ പറയുന്നത്, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം. അതുകൊണ്ട് വചനം പഠിക്കണം, ആഴമായി പഠിക്കാൻ കഴിയുമെങ്കിൽ ആഴമായി പഠിക്കണം. ഒരായുസ് മുഴുവൻ പഠിച്ചാലും സ്തോത്രം. അതുകൊണ്ടാണ് ഈ റോമാലേഖനത്തെ കുറിച്ചൊക്കെ ചില ആളുകള് പലതും പറഞ്ഞിട്ടുണ്ട്. ലളിതമായ സുവിശേഷത്തെ പൗലോസ് ലീഹ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കി, സങ്കീർണമാക്കി, മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയാത്തതുപോലെ ആക്കി കളഞ്ഞുവെന്ന് എന്ന് പൗലോസിനെതിരെ ആരോപണം ഉയർത്തുന്നവർ പോലുമുണ്ട്. അതുകൊണ്ട് റോമാലേഖനത്തെ അഞ്ചാമത്തെ സുവിശേഷം എന്ന് പറയുന്നുണ്ട്. അഞ്ചാമത്തെ സുവിശേഷം, നാല് സുവിശേഷങ്ങൾ സുവിശേഷം വ്യക്തമാക്കുമ്പോൾ, ലളിതമായ സുവിശേഷം വ്യക്തമാക്കുമ്പോൾ, ഈ റോമാലേഖനത്തിൽ പൗലോസ് ലീഹ ഇതെല്ലാം കുഴപ്പത്തിലാക്കി, ആ കൺഫ്യൂസ്ഡ് ആക്കി കളഞ്ഞു, മനുഷ്യന് മനസ്സിലാകാൻ മേലാത്ത തത്വസംഹിതമാക്കി കളഞ്ഞു എന്നൊക്കെ വിമർശിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. വായിച്ചിട്ടുമുണ്ട് അങ്ങനെയുള്ളത്, നിങ്ങൾ ഒരു വേള കണ്ടിട്ടുണ്ടായിരിക്കാം. സ്തോത്രം. അങ്ങനെയല്ല, അത് ഗഹനമായ തിരുവചനമാണ്. അത് വിശകലനം ചെയ്ത് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ പഠിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോട് നമ്മൾ അതിന് ഒരുങ്ങുമ്പോൾ, സ്തോത്രം, ആ ആശ്രയബോധം ദൈവം നമ്മുടെ ജീവിതത്തിൽ തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അവിടെ ഞാൻ ചില കാര്യം കൂടി ഒന്ന് പറഞ്ഞ് മുഖപുരയായി ചില കാര്യം കൂടി ഒന്ന് പറയുവാൻ താല്പര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസവും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണ്. പഴയ നിയമത്തിൽ വരുന്നു 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 എന്ന് മശിഹായെ കുറിച്ച് പറഞ്ഞിരിക്കുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ ഇതാ വന്നിരിക്കുന്നു എന്ന വെളിപ്പാടാണ്. പഴയതിൽ നിഴൽ, പുതിയതിൽ അത് പൊരുളായി വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. പൊരുളായ തിരുവെഴുത്ത്, ഈ പൊതുവായ ഈ പൊരുളായ പുതിയ നിയമ തിരുവെഴുത്തിൽ അത് ലേഖനങ്ങൾക്കുള്ള സ്ഥാനം അതും പ്രത്യേകമാണ്. ഒരു ചില വാക്കുകൾ ഒന്ന് പറഞ്ഞോട്ടെ. ആദ്യത്തെ നാല് സുവിശേഷ ഗ്രന്ഥങ്ങളിൽ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ നാല് സുവിശേഷ ഗ്രന്ഥങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ജീവിതവും ഉപദേശവും വിശദീകരിക്കപ്പെട്ടിരിക്കുക. യേശുക്രിസ്തുവിന്റെ ജീവിതവും ഉപദേശവും, സ്തോത്രം, യേശു പഠിപ്പിച്ചത്, അത് കഴിഞ്ഞ് അടുത്തു വരുന്ന അഞ്ചാമത്തെ പുസ്തകമായ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ യേശുക്രിസ്തു പഠിപ്പിച്ചത് അപ്പസ്തോലന്മാർ പ്രസംഗിക്കുന്നതിന്റെ രേഖയാണ്. യേശു പഠിപ്പിച്ചതിന്റെ രേഖ ലേഖന സുവിശേഷങ്ങളിൽ അപ്പസ്തോല പ്രവൃത്തിയിൽ യേശു പ്രസംഗി പഠിപ്പിച്ചത് അപ്പസ്തോലന്മാർ പ്രസംഗിക്കുന്നതിന്റെ രേഖയാണ് സ്തോത്രം. അതാണ് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ ഒടുവിൽ ആ ഗ്രേറ്റ് കമ്മീഷൻ, ആ വലിയ നിയോഗം കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളി. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം, അത് മതി. കർത്താവ് കൽപ്പിച്ചതൊക്കെ നമ്മൾ പ്രമാണിച്ചാൽ മതി. സ്തോത്രം. മറക്കല്ലേ, ഒരു ഉപദേശം ദൈവികമാണോ എന്ന് അറിയാനുള്ള ടെസ്റ്റും കൂടി ഈ കൂട്ടത്തിൽ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. യേശു ക്രിസ്തു പഠിപ്പിക്കാത്തതായി ദൈവസഭയ്ക്ക് യാതൊരു ഉപദേശവുമില്ല. യേശു ക്രിസ്തു പഠിപ്പിച്ചതായി സുവിശേഷങ്ങളിൽ രേഖയുണ്ടായിരിക്കണം. സ്തോത്രം. രണ്ടാമത്തെ ടെസ്റ്റ്, അപ്പസ്തോലന്മാർ അത് പ്രസംഗിച്ചതായി പ്രവർത്തികൾ പുസ്തകത്തിൽ രേഖയുണ്ടായിരിക്കണം. സ്തോത്രം. മൂന്നാമത്തെ ടെസ്റ്റാണ്, അവിടെയാണ് ലേഖനത്തിന്റെ പ്രസക്തി. മൂന്നാമത്തെ ടെസ്റ്റ്, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നത് എന്ന പ്രമാണ പ്രകാരം. സ്തോത്രം. അപ്പസ്തോലന്മാർ പ്രസംഗിച്ചത് ലേഖനങ്ങളിൽ വിശദീകരിച്ചിരിക്കുക. സ്തോത്രം. നോക്കണേ, യേശു പഠിപ്പിച്ചത് അപ്പസ്തോലന്മാർ പ്രസംഗിച്ചത് കേട്ടവർ പരിശുദ്ധാത്മാവിനാൽ വിശദീകരിച്ചു തന്നിരിക്കുകയാണ്. സ്തോത്രം. നോക്കണേ, യേശു പഠിപ്പിക്കാത്തത് ഒന്നും സഭയ്ക്കില്ല, അപ്പസ്തോലന്മാർ പ്രസംഗിക്കാത്തത് ഒന്നും സഭയ്ക്കില്ല, ലേഖനങ്ങളിൽ വിശദീകരിക്കപ്പെടാത്തത് ഒന്നും സഭയ്ക്ക് ഉപദേശമായിട്ട് ഇല്ല. സ്തോത്രം. ഇപ്പോൾ ലേഖനത്തിന്റെ പ്രാധാന്യം കണ്ടോ? യേശു ക്രിസ്തു പഠിപ്പിച്ചതും അപ്പസ്തോലന്മാർ പ്രസംഗിച്ചതുമായ ദൈവവചനത്തിന്റെ വിശദീകരണമാണ് ലേഖനങ്ങളിൽ നമ്മൾ കാണുന്നത്. സ്തോത്രം. അപ്പോൾ ലേഖനം വളരെ പ്രധാനമാണ്, പഠനാർഹമാണ്. സ്തോത്രം. വളരെ പ്രധാനമാണ്. ലേഖനങ്ങൾ നമുക്കറിയാം 21 ലേഖനങ്ങളാണ്. 13 പൗലോസിന്റെ പേര് തന്നെ ചേർത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. 14 നമുക്കറിയാമല്ലോ, എബ്രാ ലേഖനം പണ്ട് മുതലേ പൗലോസിന്റെ ലേഖനങ്ങളുടെ സമാഹാരത്തിൽ ഉൾപ്പെടുത്തി വരികയും പൗലോസിനെ എഴുതിയാണെന്ന് ഭൂരിപക്ഷം ആളുകൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. ഇനി പൗലോസ് തന്നെ എഴുതിയ ലേഖനങ്ങൾ അട്ട 13 കൂട്ടിയാലും ലേഖനങ്ങൾ അത് വളരെ വിശേഷപ്പെട്ടതാണ്. പൗലോസ് തന്നെ എഴുതിയതും ആദ്യം എഴുതിയത് റോമാലേഖനമല്ല, തെസ്സലോനിക്കയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനമാണ് പൗലോസ് എഴുതിയ ആദ്യ ലേഖനമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. പൗലോസ് എഴുതിയ ആദ്യത്തെ ലേഖനം തെസ്സലോനിക്കയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനമാണ്. ലേഖനങ്ങളിൽ ആദ്യം എഴുതി യാക്കോബിന്റെ ലേഖനമാണ്, യാക്കോബിന്റെ ലേഖനം ആദ്യം എഴുതി. പക്ഷേ റോമാലേഖനമാണ് ലേഖനങ്ങളുടെ ആദ്യം ചേർത്തിരിക്കുന്നത്. കാരണം തിരുവെഴുത്തിൽ പുസ്തകങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്നത്, കമ്പൈൽ ചെയ്തിരിക്കുന്നത് എഴുതിയ കാലക്രമത്തിനല്ല, പ്രതിപാദിച്ചിരിക്കുന്ന വിഷയത്തിന്റെ പ്രാധാന്യമനുസരിച്ചും സ്തോത്രം അതിന്റെ നിലയനുസരിച്ചുമാണ്. ആദ്യം അറിയേണ്ടത് എഴുതിയിരിക്കുന്നത് ആദ്യവും രണ്ടാമത് അറിയേണ്ടത് എഴുതിയിരിക്കുന്ന രണ്ടാമതും, ഈ ക്രമത്തിലാണ് ദൈവവചനത്തിൽ ലേഖനങ്ങൾ ചേർത്തിരിക്കുന്നത്. പുസ്തകങ്ങളെല്ലാം 66 പുസ്തകങ്ങളും അങ്ങനെയാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ വേദപുസ്തകത്തെ മൊത്തത്തിലെടുത്താൽ 66 പുസ്തകങ്ങൾ ആദ്യം ഉണ്ടായ പുസ്തകം യോബിന്റെ പുസ്തകമാണ്. രേഖപ്പെടുത്തിയ വാമൊഴിയായിട്ടാണ് ആദ്യം ഉണ്ടായിരുന്നത്. വാമൊഴിയായിരുന്നു. അബ്രഹാമിന്റെ സമകാലികനായിരുന്നല്ലോ യോബ്. യോബിന്റെ ചരിത്രം, യോബിന്റെ ജീവിതാനുഭവങ്ങൾ ഒരു ബാലഡ് എന്ന പോലെ, ഒരു പാട്ട് പോലെ ജനങ്ങളുടെ ഇടയിൽ പ്രചരിച്ചിരുന്നു. അതാണ് ആദ്യം ഉണ്ടായത്. പിന്നെയാണത് വരമൊഴിയായതെങ്കിലും വാമൊഴിയായി നിലനിന്നിരുന്നു. എന്നാൽ ആദ്യം ചേർത്തിരിക്കുന്ന യോബിന്റെ പുസ്തകമല്ല, ആദ്യം ചേർത്തിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകമാണ്. കാര്യം ആദ്യം അറിയേണ്ടത് അതിലായതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം ആദ്യം ചേർത്തിരിക്കുന്നു. ഇതുപോലെ ഈ ക്രോഡീകരിച്ചിരിക്കുന്ന, കമ്പൈൽ ചെയ്തിരിക്കുന്ന ഓർഡർ പുസ്തകത്തിലെല്ലാം വിഷയക്രമം അനുസരിച്ചാണ്. അതുകൊണ്ട് ലേഖനങ്ങളിൽ ആദ്യം ചേർത്തിരിക്കുന്ന റോമാലേഖനവും വളരെ പ്രധാനപ്പെട്ടതും ആദ്യം ഒരു ദൈവവേദൽ അറിയേണ്ടതുമായ ലേഖനമാണ്. സ്തോത്രം. ഇതിനെ പൗലോസിന്റെ സുവിശേഷം എന്ന് വിളിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുകയും പറഞ്ഞല്ലോ. സ്തോത്രം. പൗലോസിന്റെ സുവിശേഷമെന്നോ അഞ്ചാമത്തെ സുവിശേഷമെന്നോ ഈ ഈ പുസ്തകത്തെ വിളിക്കാം. വളരെ സത്യമായ ഒരു ഒരു പേര് തന്നെയാണ് ആ രണ്ടു പേരും. സ്തോത്രം. മാത്രമല്ല ഇതിന് അനേക ഭക്തന്മാർ വിവിധ പേരുകൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് വളരെ ആഴമായി പഠിക്കേണ്ട പുസ്തകമായതുകൊണ്ട് ഇതിന്റെ വിഷയത്തിന്റെ ഗൗരവം കണക്കെടുത്തു പല പേരുകൾ ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു പേര് ക്രിസ്ത്യാനിത്വത്തിന്റെ സാർവലൗകിക ഭരണഘടന എന്നുള്ളതാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ യൂണിവേഴ്സൽ ക്രിസ്ത്യാനിറ്റി. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ യൂണിവേഴ്സൽ ക്രിസ്ത്യാനിറ്റി, ക്രിസ്ത്യാനിത്വത്തിന്റെ സാർവലൗകിക ഭരണഘടന, ക്രിസ്തീയ വിശ്വാസത്തിന് ഒരു ഭരണഘടന. ക്രിസ്തീയ വിശ്വാസത്തിന് ഒരു ഭരണഘടന ഉണ്ടെങ്കിൽ ഒരു പുസ്തകത്തെ അങ്ങനെ വിളിക്കാമെങ്കിൽ അത് റോമാലേഖനത്തെ വിളിക്കാൻ കഴിയുന്നതെന്നാണ്. സ്തോത്രം. പ്രസിദ്ധനായ ബ്രൂസ് മെഡ്ജർ എന്ന് പറയുന്ന പ്രസിദ്ധനായ ദൈവദാസനാണ്. സ്തോത്രം. വളരെ അന്വർത്ഥമായ വളരെ അർത്ഥപൂർണമായ ഒരു പേര് തന്നെയാണത്. സ്തോത്രം. യേശു ക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ട രക്ഷാപദ്ധതിയുടെ യുക്തിയുക്തമായ ചിത്രീകരണമാണ് നമുക്ക് ഈ ലേഖനത്തിൽ കാണാൻ കഴിയും. യേശു ക്രിസ്തുവിലൂടെ നിവർത്തിക്കപ്പെട്ട ദൈവിക രക്ഷാപദ്ധതിയുടെ യുക്തിയുക്തമായ ചിത്രീകരണം. സ്തോത്രം. അങ്ങനെ നമുക്ക് ഈ ഈ ലേഖനത്തെ കാണാൻ കഴിയും. സ്തോത്രം. മുൻപോട്ട് പോകുന്നു. മറ്റൊരു വിഷയം ഇനി പശ്ചാത്തലമായി നമ്മൾ അറിയേണ്ടതുണ്ട്. അതിലേക്ക് ഞാൻ കടക്കട്ടെ. എന്നിട്ട് നമുക്ക് റോമാലേഖന ടെക്സ്റ്റിലേക്ക് കടക്കാം. ടെക്സ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ അറിയണം. ഇത് എഴുതപ്പെട്ട കാലവും ഇത് എഴുതിയ സന്ദർഭവും അനുസരിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. മനസ്സിലാക്കുമ്പോൾ ഈ ലേഖനം പഠിക്കുമ്പോൾ അത് സഹായകരമായിരിക്കും. പൗലോസ് അപ്പോസ്തലൻ തന്റെ മൂന്നാമത്തെ മിഷണറി യാത്രയിൽ യെരൂശലേമിലെ സാധുക്കളായ ദൈവമക്കൾക്ക് വേണ്ടി ജാതികളുടെ സഭയിൽ നിന്ന് ഒരു ധനശേഖരണം നടത്തിയത് നമുക്കറിയാമല്ലോ. മൂന്നാമത്തെ മിഷണറി യാത്രയിലാണ് ആ ധനശേഖരണം നടത്തിയത്. ഈ ധനശേഖരണം നടത്തി താൻ ഈ ധനവുമായി ഈ സഹായവുമായി യെരൂശലേമിലേക്ക് യാത്ര പോവുകയാണ്. യെരൂശലേമിലേക്ക് യാത്ര പോകുന്ന വഴിയിൽ കൊരിന്ത് പട്ടണത്തിൽ നിന്ന് അതിനുശേഷം മക്കദോന്യ വഴിയായി പോകുവാനുള്ള താല്പര്യത്തിലാണ് അദ്ദേഹം കൊരിന്തിൽ വരെയെത്തിയത്. ഈ കൊരിന്തിലെത്തിയപ്പോൾ ശീതകാലമായി, വളരെ തണുപ്പുള്ള സമയം, യാത്രയ്ക്ക് അനുയോജ്യമായ സമയമല്ല. ശീതകാലമായപ്പോൾ തനിക്ക് പ്രിയപ്പെട്ട പലരുമുള്ള ഈ കൊരിന്ത് പട്ടണത്തിൽ അദ്ദേഹം 3 മാസം ആ പ്രാവശ്യം താമസിച്ചു. 3 മാസം കൊരിന്ത് പട്ടണത്തിൽ ആ യാത്രാമത്തി താമസിക്കുകയാണ്. ഈ 3 മാസം കൊരിന്ത് പട്ടണത്തിൽ താമസിച്ചിരിക്കുമ്പോൾ ഗായോസ് എന്ന പ്രസിദ്ധനായ ദൈവദാസൻ കാണാൻ കഴിയും. കൊരിന്തലേഖനം സർവസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായോസ് എന്നാണ് ഗായോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഗായോസിന്റെ വീട്ടിലാണ് പൗലോസ് താമസിക്കുന്നത്. ഈ ഗായോസിന്റെ വീട്ടിൽ ഈ 3 മാസം താമസിക്കുമ്പോൾ തന്റെ തുടർന്നുള്ള പ്ലാൻ എന്താണ്? യെരൂശലേമിലേക്ക് പോവുക. യെരൂശലേമിലേക്ക് പോയി ഈ ശേഖരിച്ചിരിക്കുന്ന ധനസഹായം യെരൂശലേമിൽ ഉള്ള സഭയ്ക്ക് നൽകുക എന്നുള്ളതാണ്. ഇവിടെ ചില വാക്യങ്ങളൊന്ന് വായിച്ചാൽ നമുക്ക് ആ സന്ദർഭത്തെ കുറിച്ച് നമുക്കൊന്നുകൂടെ മനസ്സിലാക്കാൻ സഹായകരമായിരിക്കും. പ്രവർത്തന പുസ്തകം 19:21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ സന്ദർഭം നമുക്കൊന്ന് കാണാം. പ്രവർത്തന പുസ്തകം 19:21-22 വാക്യങ്ങൾ വായിച്ചാൽ അപ്പോൾ ആ താഴോട്ട് നോക്കണേ. ഇതാണ് സന്ദർഭം കണ്ടല്ലോ. മക്കദോന്യ വഴി ഇങ്ങനെ കൊരിന്തിൽ നിന്ന് ആസിയയിലുള്ള കൊരിന്തിൽ നിന്ന് മക്കദോന്യ വഴിയായി ഇങ്ങനെ യെരൂശലേമിലേക്ക് പോവുക എന്നുള്ള പ്ലാനാണ്. അങ്ങനെ പോകുന്ന ആ പ്ലാനിൽ ശീതകാലമായതുകൊണ്ട് 3 മാസം താമസിച്ചിരുന്നുള്ളത് ആ വാക്യം കൊടുത്ത് വായിച്ചാൽ 20-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. പ്രവർത്തന പുസ്തകം 20-ാം അധ്യായം നോക്കണേ. 3 മാസം കഴിച്ചു. അവിടെ 3 മാസമാണ്, ശീതകാലമായതുകൊണ്ട് തന്നെയാണ് അവിടെ താമസിക്കുന്നതെന്നാണ് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. ഈ 3 മാസം അവിടെ താമസിച്ചു. താമസിച്ചിട്ട് തൻ യാത്ര പോകാൻ തുടങ്ങി. അടുത്ത പ്ലാൻ എന്താ? യെരൂശലേമിൽ ചെന്നിട്ട് അടുത്ത പ്ലാന് റോമിൽ പോകണമെന്നാണ്. ഇത് AD 56-57 വർഷങ്ങളിലാണ് ഈ കൊരിന്തിലുള്ള ഈ താമസം. AD 56-57 വർഷങ്ങളിലാണ് ഈ പട്ടണത്തിൽ കൊരിന്തിൽ താൻ താമസിച്ചിരിക്കുമ്പോൾ തന്റെ ഭാവി കാര്യപരിപാടി, ഭാവി കാര്യപരിപാടി ജെറുസലേമിൽ ചെല്ലുക, ധനസഹായം കൊടുക്കുക, പിന്നെ റോമിലേക്ക് പോവുക, റോമിൽ നിന്ന് പിന്നെ അങ്ങ് സ്പാനിയയിലേക്ക് പോകാനാണ്, സ്പെയിനിലേക്ക് പോകാനാണ് തന്റെ പ്ലാൻ എന്നുള്ളത് അദ്ദേഹം തന്റെ ലേഖനത്തിൽ വെളിപ്പെടുത്തി. നമുക്ക് അതൊക്കെ പിന്നെ പഠിക്കാം. അതാണ്, അങ്ങനെ വലിയൊരു പ്ലാനില്ല ആ പോകുന്ന വഴി. ഇനി ധനശേഖരണം എടുത്തതും അന്നത്തെ ആ പശ്ചാത്തലവും ഒക്കെ വളരെ പ്രധാനമാണ്. ജെറുസലേമിലെ പാവപ്പെട്ട ആളുകൾക്ക് സഹായകരമാകുക എന്നുള്ളത് പെട്ടെന്നുള്ള സാഫിയുടെ സ്ഥിതിയും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനി ജെറുസലേമിലെ ദൈവമക്കൾ തീരെ സാധുക്കളാകാനുണ്ടായ സാഹചര്യം പോലും ഒരു ഒന്ന് രണ്ട് വാക്കുകളിൽ ഞാനൊന്ന് പറഞ്ഞു മുമ്പോട്ട് പോകാം. നമുക്കറിയാമല്ലോ കർത്താവ് ശിഷ്യന്മാരെ വലിയ നിയോഗമൊക്കെ കൊടുത്തിവിടെ ആക്കിയിട്ട് സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്യുമ്പോൾ കർത്താവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി കൈവിടും, ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, സ്ഥലം ഒരുക്കാൻ ഉടനെ വരും എന്ന വാക്ക് കൊടുത്തിട്ടാണ് കർത്താവ് പോകുന്നത്. കർത്താവ് അങ്ങനെ വാക്ക് കൊടുത്ത് പോകുമ്പോൾ ഇവർ വിചാരിച്ചു ഉടനെ തന്നെ കർത്താവ് മടങ്ങി വരും, ഉടനെ മടങ്ങി വരും, കർത്താവിനോട് പോകാമെന്നുള്ള ചിന്തി ഇവർക്ക് അങ്ങോട്ട് കടന്നിട്ട് അവര് ആ കാര്യത്തിൽ വലിയ പ്രതീക്ഷയോടെ കൂടി വന്ന് ഒരുമിച്ച് കൂടി പാട്ടും പ്രാർത്ഥനയും വചനധ്യാനവും ഒക്കെ ആയിട്ട് ഇവിടെ അങ്ങനെ ജെറുസലേമിൽ കഴിക്കാം. സ്വത്തുക്കൾ ഉള്ളവരൊക്കെ പോയി അതെല്ലാം ഇവിച്ചു കൊണ്ടുവന്ന് അപ്പസ്തോൽമാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. അതിനെക്കുറിച്ച് ഒരു ഒരു തിയോളജൻ പറഞ്ഞിരിക്കുന്നത് അത് പരിശുദ്ധാത്മാവ് കൊടുത്ത ഒരു നിയോഗമായിരുന്നില്ല, പിന്നെ അവരവരുടെ സ്വന്തത്തിൽ അമിതാവേശം കൊണ്ട് എടുത്ത ഒരു എടുത്തിയാട്ടത്തിന് ഒരു ചുവടായിരുന്നു. പരിശുദ്ധാത്മ കൊടുത്തൊരു നിയോഗമായിരുന്നില്ല, മാത്രമല്ല അത് ഇച്ചിരി സ്വാർത്ഥതയിൽ നിന്ന് തന്നെ ഉള്ളതല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളങ്ങ് പോകും, നമ്മൾക്ക് നമ്മൾ അധ്വാനിച്ചുകൊണ്ടാക്കി സ്വത്തുക്കളൊക്കെ വിട്ടിരുന്നാൽ ഈ ലോക മനുഷ്യരൊക്കെ അല്ലേ വിനിത അനുഭവിക്കാൻ പോകുന്നത്. വേണ്ട, ഇതെല്ലാം വിറ്റ് നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് പങ്കിട്ട് ഭക്ഷിച്ച് പ്രാർത്ഥിച്ചൊക്കെ ഇവിടെ നിന്നാ മതി എന്ന സ്വാർത്ഥതയിൽ നിന്നുള്ള ഒരു ചുവടുകൂടെ ആയിരുന്നു അത്. അങ്ങനെ എല്ലാം വിറ്റ് കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ച് അവനവനെ ആവശ്യമനുസരിച്ച് വിരിച്ചു കൊടുത്ത് അങ്ങനെ അവിടെ കഴിയുക. പക്ഷേ കർത്താവിന്റെ വരവിന് അല്പം ഒരു താമസം. കാര്യം നമ്മളെയൊക്കെ കൂടെ കർത്താവ് ഉൾക്കണ്ടിരുന്നത് കൊണ്ടാണ് കേട്ടോ സ്തോത്രം. ദൈവസഭയിൽ നമ്മളും കൂടെ ഉൾക്കൊള്ളിക്കുന്ന കാര്യം ദൈവത്തിന്റെ അനാദി നിർണയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇത്രയൊക്കെ വൈകി സ്തോത്രം. നമ്മളോട് കാണിച്ച മഹാകരുണയാ. അതുകൊണ്ട് ഉടനെ കർത്താവ് വന്നില്ല എന്നുള്ളത് ആയപ്പോഴേക്കും ഉള്ളതെല്ലാം വിറ്റ് അങ്ങ് തിന്നു തീർന്നു, ക്ഷാമവും വരുന്നു, എല്ലാം വിറ്റ് തിന്നു തീർന്നപ്പോഴേക്കും എന്തു ചെയ്യും? കഷ്ടതയായി, വളരെ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടുമായിരുന്നു. അതിനെക്കുറിച്ച് വേറൊരു തിയോളജി പറഞ്ഞിരിക്കുന്നത് വലിയ സ്തേഫാനോസിന്റെ അനുഭവത്തോട് വലിയ പീഡനമുണ്ടായി. ഇവരെയല്ലേ ഇവിടുന്ന് ചെതറിച്ചു കളഞ്ഞതും ദൈവത്തിന് വഴിയായിരുന്നു, അല്ലെങ്കിൽ ഇവരിവിടെ തന്നെയാണ് ഇരുന്ന് പട്ടിണിയും പരിവട്ടവുമായി ജെറുസലേമിൽ തന്നെ ഒരു കൂട്ടം തീരെ ദരിദ്രരായി കഴിയുമായിരുന്നു. അവരെ ചെതറിപ്പോകാൻ ഇടയാക്കിയതും സ്തോത്രം, അതും ദൈവത്തിന്റെ ഇവരെ കുറിച്ചുള്ള കരുതലായിരുന്നു. പിന്നെ ജെറുസലേമിൽ ശേഷിച്ചിരുന്നവർ തീരെ പാവപ്പെട്ടവരായി. അതുകൊണ്ടാണ് പ്രധാനമായിട്ട് ഇവരെ തീരെ സാമ്പത്തിക നിലയിൽ ഭൗമിക നിലയിൽ വളരെ ദരിദ്രരായി തീർന്നത്. ഈ സാഹചര്യത്തിൽ സ്തോത്രം അപ്പോസ്തലന്മാർ ഓർപ്പിക്കുകയും ചെയ്തു, ജെറുസലേമിലെ സാധുക്കളെ ഓർത്തുകൊള്ളണം എന്നുള്ള ഓർപ്പിക്കലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ധനശേഖരണം എടുത്ത് സ്തോത്രം ഇവർക്ക് വേണ്ടി കൊണ്ടുവരികയാണ്. ഇനി അതിന്റെ ഞാൻ പറഞ്ഞത് മറ്റൊരു ഉദ്ദേശം ഉണ്ടായിരുന്നത് യഹൂദ വിശ്വാസികളാണ് അല്ലെങ്കിൽ യഹൂദന്മാരാണ് ആദ്യം ദൈവസഭയിലേക്ക് ആയിരക്കണക്കിന് കയറി വന്നു. യഹൂദന്മാര് ആയിരക്കണക്കിന് കയറി വന്നു. കൊർന്നല്യോസിന്റെ അനുഭവത്തോടുകൂടെയാണ് ജാതികളിലേക്ക് സുവിശേഷം കടന്നത്. ജാതികളിലേക്ക് സുവിശേഷം കടക്കുമ്പോൾ അവരെ ഉൾക്കൊള്ളാനുള്ള സന്മനസ്സൊന്നും ആദ്യം വന്ന യഹൂദന്മാർക്കൊന്നും അത്ര കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് ഇവർ പോകാൻ പത്രോസും ഒക്കെ പോകാൻ നേരത്ത് ചിലരും കൂടെ കൂടെ പോയി. അവിടെ കൊർന്നല്യോസിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അവനെ ചോദ്യം ചെയ്തു, നീ ജാതിയോടെ പോയി ചിന്തു എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു. പോകുന്ന വഴിയിൽ കൂടെയുള്ള ആളുകൾ പത്രോസിനോട് ചിലപ്പോൾ തർക്കിച്ചുമൊക്കെ കാണും, തർക്കിച്ചുമൊക്കെ ആട്ടെ, ഏതായാലും ഒരു നിയന്ത്രണം പോലെയാണ് കൂടെ ആള് പോയതെന്നാണ് ചില വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അവിടെ ചെന്നു, അവിടെ ചെന്നു കഴിഞ്ഞ് പത്രോസ് ഈ വാക്കുകളെ പ്രസ്താവിക്കുമ്പോൾ, വചനം പ്രസംഗിക്കുമ്പോൾ കേട്ടവരുടെ മേൽ ശുദ്ധാത്മാവ് വന്നു. അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. അനുഭവമൊക്കെ ഉണ്ട്, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. പാട്ടുപാടി താളം മുറുകി വൈകാരിക തലങ്ങളുടെ ഉച്ചസ്ഥായിയിൽ എത്തുമ്പോൾ ആക്ഷേപകമായി പറഞ്ഞു വിടാനുള്ളതാണ് അന്യഭാഷ. അങ്ങനെയാ ഇത് കിട്ടുന്നതെന്ന് ദയവായി നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. വാചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാൽ മുഖം തന്നെ അനുഭവിക്കുന്നുകൊണ്ട് നിങ്ങൾ മറക്കരുത്. പാവപ്പെട്ട ഞാൻ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വചനത്തിന്റെ വെളിപ്പാട് ഉണ്ടായി. പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തിൽ ദൈവത്തെ സന്തോഷത്തോടെ ആളുകൾ സ്തുതിക്കുമ്പോൾ അതുവരെ അന്യഭാഷാടയാളത്തോടെ ആത്മസ്നാനം പ്രാപിച്ചിട്ടില്ലാത്തവർ ആ കൂട്ടത്തിൽ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുകയും അങ്ങനെ ആത്മസ്നാനം പ്രാപിക്കുകയും ചെയ്ത അനുഭവത്തിന് ഞാൻ സാക്ഷിയാ. അങ്ങനെയുള്ളവരെ നാട്ടിൽ വരുമ്പോൾ വേണമെങ്കിലും കാണിച്ചില്ല പറഞ്ഞു. സ്തോത്രം. കൊർന്നേലിയോസിന് വീട്ടിലെ അനുഭവം ഉണ്ടായി. അതുകൊണ്ട് കുട്ടി പാടി 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 ഒരു ഉച്ചസ്ഥായിലെത്തി വൈകാരിക തലങ്ങളുടെ ആ ആ ഒരു പ്രത്യേക മണ്ഡലത്തിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന വ്യാക്ഷേപക ശബ്ദങ്ങളാണ്. അന്യഭാഷാ പാഠമൊന്നും ആരും തെറ്റായി ധരിക്കരുത്. സ്തോത്രം. എന്ന് കരുതി ആർത്ത ഉല്ലസിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതിന് ഒരു കുറവും ഉണ്ടാക്കണ്ട. സ്തോത്ര ദൈവം നമുക്ക് വന്നിരിക്കുന്ന ശബ്ദം ഏറ്റവും ഉച്ചത്തിൽ എടുക്കേണ്ടത് ദൈവത്തെ സ്തുതിക്കാൻ തന്നെ ആയിരിക്കട്ടെ. സാഹചര്യം ഒക്കെ പരിഗണിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. സ്തോത്രം. പക്ഷെ അങ്ങനെ ഉച്ചത്തിൽ ശബ്ദത്തിൽ പാടിയെങ്കിലേ ആ ആത്മസ്നാനുഭവം ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിക്കരുതെന്ന് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മുൻപോട്ട് പോകട്ടെ. സ്തോത്രം. ഈ ഒരു പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞൊരു വാചകം ശ്രദ്ധിക്കണം. പത്രോസ് പറഞ്ഞ എന്താണ്? നമ്മെ പോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കാൻ. ഒരു തിയോളജൻ എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഒരു വ്യാഖ്യാത പറഞ്ഞിരിക്കുന്നത്, യെരുശലേമിൽ നിന്ന് തന്റെ കൂടെ വന്ന ആളുകളെ നോക്കിക്കൊണ്ടായിരിക്കും പത്രോസ് ഇത് പറഞ്ഞതെന്ന്. നമ്മളെ പോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കാൻ ആരെ കൊണ്ട് കഴിയും? സ്തോത്രം. സ്തോത്രം. ആ ചിന്തകൻ പറഞ്ഞിരിക്കുന്ന വന്ന വഴിക്കൊക്കെ പറഞ്ഞ് ചെല്ലുന്ന ഒക്കെ കൊള്ളാം, വിളിച്ചു ദൂതം വന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പോകുന്നു, അവിടെ ചെന്ന് അവരെ ഒന്നും ജ്ഞാനപ്പെടുത്തിയൊന്നും ചെയ്തേക്കരുത് എന്നൊക്കെ പോകുന്ന വഴിക്കൊക്കെ പറഞ്ഞോണ്ടാ. അത് വെള്ളം അല്ലേ, ഞങ്ങൾ വെള്ളം വിലക്ക് വന്നോ ഇവരൊക്കെ പറഞ്ഞു കാണും എന്നും പറഞ്ഞുകൊണ്ടാ പോകുന്നു. അവിടെ ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പകരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് വല്ലതും പറയാനുണ്ടോ? നോക്കണേ, ആ ജുഡായിസേഴ്സ് എന്ന് പറയും, യഹൂദ മതവിശ്വാസികളായിരുന്നവർ അവർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അവരുടെ ആ പഴയ പാരമ്പര്യത്തെ ഒള്ളിപ്പിടിച്ചോണ്ടിരിക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കുറെ കഴിഞ്ഞപ്പോഴും ഈ ജുഡായിസേഴ്സിന്റെ സ്വാധീനം സഭയ്ക്കകത്ത് അവർ ചെലുത്താൻ ശ്രമിച്ചു. അവർ പറഞ്ഞു, ആദ്യം പരിച്ഛേദനയേറ്റ് നിങ്ങൾ യഹൂദനായ ശേഷം മാത്രമേ ക്രിസ്തീയ വിശ്വാസത്തിൽ കടക്കാൻ സാധിക്കുകയുള്ളൂ. യഹൂദ മതത്തിന്റെ പോർട്ടിക്കോയിൽ കൂടെ കയറിയിട്ട് ക്രിസ്തീയ സഭ എന്ന സൗധത്തിലോട്ട് നിനക്ക് പ്രവേശനമുള്ളൂ എന്ന് അവർ അങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങി. അതിനെതിരെയൊക്കെ എഴുതുന്ന ലേഖനമാണ് ഗലാത്യ ലേഖനം എന്ന് നമുക്കറിയാമല്ലോ. ഇങ്ങനെ രണ്ട് ചേരി പോലെ ക്രിസ്തീയ സഭ ഇങ്ങനെ നിൽക്കുക. ഇതിൽ പൗലോസിന് ജാതികളുടെ അപ്പസ്തോലൻ എന്നാണ് സ്തോത്രം. പൗലോസിന് ദൈവം കൊടുത്ത നിയോഗം, പൗലോസ് പറയുന്നുണ്ടല്ലോ ജാതികളുടെ സുവിശേഷം. സ്തോത്രം. അദ്ദേഹം കൂടുതൽ മുൻകൈയെടുത്ത് പ്രസംഗിക്കുമ്പോൾ സ്തോത്രം, ജാതികളും യഹൂദന്മാരും തമ്മിലുള്ള ഈ റിഫ്റ്റ്, തമ്മിലുള്ള ഈ അകലം ഒന്ന് കുറയ്ക്കാൻ ഈ സാമ്പത്തിക സമാഹരണം, സാമ്പത്തിക സഹായ സമാഹരണവും ജാതികളുടെ സഭയിൽ നിന്നുള്ള ഈ സഹായം കൊണ്ടുവന്ന് യെരുശലേമിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അതാ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ യെരുശലേമിലേക്ക് കൊണ്ടുപോകുന്ന ഈ സഹായം അവർക്ക് പ്രസാദവും സ്വീകാര്യവും ആയിരിക്കേണ്ടതിനും. സ്തോത്രം. റോമാലേഖനം 14-ാം അധ്യായത്തിൽ പോലും ശ്രീ അത് പറയുന്നുണ്ട്. മാത്രമല്ല വല്ലാത്ത ആളുകളുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷ പ്രാപിക്കേണ്ടതിനും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. നോക്കണേ, ഈ കൊണ്ടുപോകുന്ന ഞാൻ ആ ഭാഗത്തൊക്കെ പിന്നെ തിരിച്ചു വരുന്നുണ്ട്. നമ്മൾ വളരെ കൃത്യമായിട്ട് ആ ഭാഗമൊക്കെ നമുക്ക് പഠിക്കണം. സ്തോത്രം. ജെറുസലേമിലേക്ക് കൊണ്ടുപോകുന്ന ഈ ധനശേഖരണം, സ്തോത്രം, അവർക്ക് പ്രസാദകരമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് ശ്രീ അവിടെ പറയുന്നുണ്ട്. അപ്പോഴത്തെ ആ സാഹചര്യം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ, ഈ സാഹചര്യം രണ്ട് ചേരി പോലെ ഇവരിങ്ങനെ പോവുകയാണ്. രണ്ട് ചേരി പോലെ ഇങ്ങനെ പോകുമ്പോൾ അവർ ഒരുമിച്ച് കൂടണ്ട കൂടാനുള്ള സകല സാധ്യതകളും, ഈ റിഫ്റ്റ് ഒഴിവാക്കാനുള്ള സകല സാധ്യതകളും പൗലോസ് ഉപയോഗിക്കുകയാണ്. ഇനി ഈ റോമാ സഭയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയുമ്പോൾ ഈ കാര്യം ഒന്നുകൂടി പ്രസക്തമാകും. ഞാൻ അതുകൂടി ഒന്ന് വിശദീകരിക്കട്ടെ. അപ്പോൾ ഈ ലേഖനം എഴുതിയ സന്ദർഭം നിങ്ങൾക്ക് മനസ്സിലായി. ഈ സന്ദർഭത്തിൽ AD 56-57 വർഷങ്ങളിൽ കൊരിന്തിൽ 3 മാസക്കാലം ശൈത്യം നിമിത്തം താമസിക്കുന്ന ആ സാഹചര്യത്തിലാണ് ഇത് പ്രധാനമായിട്ടും ഇതെഴുതിയത്. ഇതെഴുതി ഫേബ എന്ന് പറയുന്ന കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയായ സഹോദരുടെ കൈവശമാണ് റോമിലേക്ക് കൊടുത്തയക്കുന്നത്. പോലെ കൊറിയർ സർവീസോ മെയിലിംഗ് സർവീസോ ഒന്നുമില്ലല്ലോ. ഫേബ എന്ന കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്ക, കെങ്ക്രയ എന്ന് പറയുന്നത് കൊരിന്തിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്, തൊട്ടടുത്താണ്. അടുത്തുള്ള ഈ സ്ഥലത്തെ ഈ ശുശ്രൂഷക്കാരത്തിയെ ഈ ഇതും കൊടുത്ത് അയക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ യെരുശലേമിൽ ചെന്നേച്ച് സഹായം കൊടുത്തേച്ച് നേരെ എങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? റോമിലേക്ക്. റോമിലേക്ക് ചെല്ലുമ്പോൾ റോമിൽ താൻ ഇതുവരെ പോയിട്ടില്ല. റോമാ പൗരനൊക്കെ ആണെങ്കിൽ ഇതുവരെ പൗലോസ് റോമിൽ പോയിട്ടില്ല. കാര്യം റോമാ പൗരത്വം സ്വീകരിക്കാൻ റോമിൽ പോകേണ്ട കാര്യം തനിക്കില്ലായിരുന്നു. തന്നെ റോമ പൗരന്റെ മകനായി ജനിച്ചവനാ, ജന്മനാൽ അങ്ങനെ റോമാ പൗരനായവനാണ്. അവിടെ റോമിലേക്ക് തന്നെ പോയിട്ടില്ല. ഇവിടെ ആദ്യം റോമിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. റോമിൽ തനിക്ക് പരിചയമുള്ള കുറെ ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ പേരെടുത്ത് വന്നെയും വന്ദനം ചെയ്യുന്നത്. എങ്കിലും ആ സഭ എന്ന നിലയിൽ പൗലോസിന് ആ സഭയോട് ബന്ധമില്ല. ആ സഭയോട് ബന്ധമില്ലാത്തതുകൊണ്ട് മാത്രമല്ല, ഈ പ്രത്യേക സാഹചര്യത്തിൽ പൗലോസിനെ കുറിച്ച്, പൗലോസിന്റെ പ്രസംഗത്തെ സംബന്ധിച്ചൊക്കെ യഹൂദ മതാനുസാരികളിൽ നിന്ന്, യഹൂദന്മാരും യഹൂദ മതാനുസാരികളുമായവരിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിന് കടന്നു വന്ന ആളുകൾക്കൊക്കെ പൗലോസിനെ കുറിച്ചൊക്കെ ചില തെറ്റായ ധാരണകളൊക്കെ ഉണ്ട്. കാരണം പൗലോസാണ് ജാതികളെ സഭയ്ക്കകത്തെ കൂടുതൽ കൊണ്ടുവരുന്നത്. മാത്രമല്ല, മോശം കൊടുത്ത പ്രമാണങ്ങളൊന്നും അനുസരിക്കണ്ട എന്ന് ജാതികളിടയിൽ പഠിപ്പിക്കുന്നു എന്നൊക്കെ, സഭയിൽ പഠിപ്പിക്കുന്നു എന്നൊക്കെയുള്ള ചിന്ത അവരുടെയൊക്കെ മനസ്സിൽ ഇരിക്കുന്നത് കൊണ്ട് തന്റെ ഉപദേശം എന്താണെന്നുള്ളത് താൻ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള സഭയെ ഒന്ന് അറിയിക്കുന്നത് തന്റെ അവിടെയുള്ള ശുശ്രൂഷ കൂടുതൽ ഫലകരമാകാൻ സഹായകരമാകും എന്നുള്ളതുകൂടെ കൊണ്ടാണ് റോമാലേഖനം എഴുതി ഫേബയുടെ കയ്യിൽ കൊടുത്തോത്രം. മാത്രമല്ല, അന്നത്തെ പോലെ അന്ന് പൗലോസ് മാത്രമല്ല മറ്റു പല ആളുകളും പറഞ്ഞുകൊടുത്ത് എഴുതിക്കുന്ന രീതിയായിരുന്നു. പറഞ്ഞുകൊടുത്ത് മറ്റുള്ളവർ എഴുതുകയാണ്. തെർത്തോസ് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ സഹായത്തോടുകൂടിയാണ് അദ്ദേഹം, തെർത്തോസ് ആണ് ഈ ലേഖനം കുറിച്ചത്, സഹായത്തോടുകൂടിയാണ് ഈ ലേഖനം എഴുതി കെങ്കരയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയായ ഫേബയുടെ കൈവശം കൊടുത്തേക്കുന്നു. അതിന്റെ തെളിവ് റോമാലയം 14:1 വാക്യം ഒന്ന് വായിച്ച നമുക്ക് അവിടെ തെളിവുണ്ട്. അത് കൊടുത്ത് വായിച്ചേക്കാട്ടെ. വളരെ നന്ദി. അവിടുത്തെ കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയെ എഴുത്തും കൊടുത്ത് വിടുമ്പോൾ അവളെ സ്വീകരിക്കാൻ അവർക്ക് അവരോട് പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. സ്തോത്രം. മാത്രമല്ല, പൗലോസ് ഈ റോമിൽ പോകുന്നതിന് മറ്റൊരു സാഹചര്യം കൂടെ ഉണ്ട്. റോമാ സാമ്രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിലായിരുന്നു അതുവരെയുള്ള തന്റെ പ്രവർത്തനം. പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക് അദ്ദേഹം പോയിട്ടില്ല. അപ്പോൾ ഈ പടിഞ്ഞാറെ അതിരായ സ്പാന്യ വരെ പോകാൻ അതിനെ അതുകൊണ്ട് റോമിൽ കൂടി ഇങ്ങനെ പടിഞ്ഞാറോട്ടുള്ള തന്റെ യാത്രയ്ക്ക് വേണ്ടി താൻ ഒരുങ്ങുന്ന സമയത്ത് നേരത്തെ കൂട്ടി സഭയെ വന്ദനം പറയുകയും തന്റെ ഉപദേശം ഇന്നതാണെന്ന് അവരെ ഒന്ന് ഓർപ്പിക്കുകയും തന്റെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് സഹായകരമാകത്തക്ക നിലയിൽ സ്തോത്രം ഇവിടെ ഒഴിവ് സമയം കിട്ടിയപ്പോൾ എഴുതി അയക്കുകയാണ്. പരിശുദ്ധാത്മാവ് അതിനേക്കാൾ കൂടിയ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ക്രിസ്തീയ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ലളിതമായി, കാര്യകാരണ സഹിതം, യുക്തിയുക്തമായി രേഖപ്പെടുത്തി ദൈവസഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായി തരിക എന്നുള്ളതായിരുന്നു പരിശുദ്ധാത്മാവിന് ഇതിലുള്ള ഉദ്ദേശ്യം. സ്തോത്രം. ഇനി ആ സഭയെക്കുറിച്ചും കൂടെ ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ അറിയുന്നത് നന്നായിരിക്കും. പ്രിയപ്പെട്ടവർ, ഈ റോമിലെ സഭ, ക്രിസ്തീയ ചരിത്രത്തിൽ റോമിലെ സഭയെക്കുറിച്ച് ഒത്തിരി ധാരണ പ്രശ്നങ്ങൾ. ഉദാഹരണം, റോമൻ കത്തോലിക്ക സഭ റോമിലെ സഭ പത്രോസ് സ്ഥാപിച്ചതാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ പത്രോസ് റോമിൽ പോയി ഇങ്ങനെ ഒരു സഭ സ്ഥാപിച്ചതായി യാതൊരു ചരിത്രത്തിലില്ല. ഇപ്പോഴും പത്രോസിന്റെ സിംഹാസനം എന്നൊക്കെ പറഞ്ഞ് വഴക്കല്ലേ. പത്രോസിന്റെ സിംഹാസനം ഇപ്പോഴും പോപ്പിനെ വാഴിക്കുമ്പോൾ പത്രോസ് ഇരുന്ന സിംഹാസനത്തിലാണ് ഇദ്ദേഹം ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. യാതൊരു തെളിവുമില്ല. തെളിവില്ലെന്ന് മാത്രമല്ല, നെഗറ്റീവ് പ്രൂഫ്സ് നമുക്ക് പറയാൻ കഴിയും. പോയിട്ടില്ല. പത്രോസ് അല്ല സ്ഥാപിച്ചു എന്നുള്ളതിന് മറ്റേ ചിലത് പറയാൻ കഴിയും. ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, എ ഡി 50 യെരുശലേമിൽ ഒരു ആലോചന സഭ കൂടി, അതായത് പരിച്ഛേദന ഇച്ചിരി മുമ്പ് ഞാൻ പരാമർശിച്ച പരിച്ഛേദന എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള വിശദീകരണത്തിന് വേണ്ടി യെരുശലേമിൽ ഒരു 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 കൗൺസിൽ കൂടി. ആ കൗൺസിൽ കൂടി ഇപ്പോൾ പത്രോസ് അവിടെ ഉണ്ട്. പത്രോസ് അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ എപ്പോഴാ പത്രോസ് റോമിൽ പോയി സഭ സ്ഥാപിച്ചു? അധികം താമസിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പൗലോസ് ലേഖനം എഴുതുകയും ചെയ്തു. അപ്പോൾ ഇതിനിടയിൽ എവിടെ പോയി ഈ സഭ സ്ഥാപിക്കപ്പെട്ടു, നമുക്കത് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. യാതൊരു രേഖയുമില്ല. ഞാൻ ഈ പറഞ്ഞത് ഒരു നെഗറ്റീവ് രേഖ. രണ്ടാമതൊരു നെഗറ്റീവ് തോട്ട് ഉള്ളത്, അതിനുള്ള എതിരെയുള്ള ഒരു സ്റ്റാൻഡ് ഉള്ളത്, പത്രോസ് ആണ് റോമിലെ ഈ സഭ സ്ഥാപിച്ചതെങ്കിൽ പൗലോസ് ആ സഭയ്ക്ക് ഈ ലേഖനം എഴുതുമ്പോൾ പത്രോസിനെ കുറിച്ച് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു വാക്ക് പരാമർശിക്കുമായിരുന്നു. കാര്യം അത്രയുള്ള രീതിയാണ് പൗലോസിന്റെ രീതി. അങ്ങനെ അനേക ആളുകളുടെ പേര് പറയും, കാര്യങ്ങൾ പറയുകയും വന്ദനം പറയുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പത്രോസാണ് ഈ സഭ സ്ഥാപിച്ചിരുന്നതെങ്കിൽ പൗലോസ് തീർച്ചയായിട്ടും ഒരു വാചകം അതിനെ സംബന്ധിച്ച് പറയുമായിരുന്നു. അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതും പത്രോസ് അല്ല ആ സഭ സ്ഥാപിച്ചത് എന്നുള്ളതിന് മതിയായ തെളിവാണ്. മറ്റൊരു കാര്യം, മറ്റൊരു തത്വമുള്ളത്, മറ്റൊരു ആശയമുള്ളത് ഈ സഭയുടെ സ്ഥാപന സംബന്ധമായി AD 30 പെന്തക്കോസ്ത് പെരുന്നാളിന് പരിശുദ്ധാത്മ ശക്തിയായി കാത്തിരുന്ന 120 പേരുമേൽ പകരപ്പെട്ടപ്പോൾ അന്ന് യഹൂദ വിശ്വാസികളും യഹൂദ മതാനുസാരികളായി പ്രോസിലായിട്ടായിട്ട് അവിടെ കൂടിയിരുന്ന ആളുകളിൽ റോമിൽ നിന്ന് വന്ന് പാർക്കുന്ന ആളുകൾ ഉണ്ടായി. റോമിൽ നിന്ന് വന്നു പാർക്കുന്ന ആളുകൾ അന്ന് യെരുശലേമിൽ അവിടെ ഉണ്ടായിരുന്നു. ഇനി റോമിൽ നിന്ന് വന്നു പാർത്ത ആളുകൾ അവിടെ സംഭവിച്ച സാക്ഷികളാ. ഒരു വേള അന്ന് മുൻപോട്ട് വന്ന് സ്നാനമേറ്റ് സഭയോട് ചേർന്ന 3000 പേരിൽ ചിലർ റോമിൽ നിന്ന് വന്നവർ തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. സ്തോത്രം. അപ്പോൾ അവർ മടങ്ങിപ്പോയി. ഈ അനുഭവം ഒരു പ്രാപിച്ച ശേഷം റോമിലേക്ക് മടങ്ങിപ്പോയി അവരവിടെ ഒരു കൂടി വരവ് തുടങ്ങി. അങ്ങനെ റോമിലെ സഭ രൂപപ്പെട്ടു എന്നാണ് രണ്ടാമത്തെ ആശയം. ആദ്യത്തെ ആശയം നമ്മൾ തള്ളിക്കളഞ്ഞു. അതിന് യാതൊരു ചരിത്ര തെളിവില്ല. നെഗറ്റീവായിട്ട് അതിനെതിരായിട്ടുള്ള രണ്ട് തെളിവുകൾ നമ്മൾ ജിപ്പിക്കുകയും ചെയ്തു. കൂടുതൽ തെളിവുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്നാൽ ഈ രണ്ടാമത്തെ തത്വം ഇതാ. എന്നാൽ പ്രവർത്തിയുള്ള പുസ്തകം 2:5-10 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകൾ മൂലകൃതിയിൽ ഇത് പരിശോധിച്ച് നോക്കിയാൽ റോമിൽ നിന്ന് സ്ഥിരമായി വന്ന് പാർക്കുന്നവർ എന്ന ആശയം ഒന്ന് വായിച്ചേ. സോറി, പ്രവർത്തിയുള്ള പുസ്തകം 2:5-10 ഒന്ന് വായിച്ചേ. ഇനി 10:5-5:5 കണ്ട മതിയല്ല. റോമിൽ നിന്ന് വന്ന് പാർക്കുന്നവരും, റോമിൽ നിന്ന് വന്നവരെന്നല്ല, പിന്നെ റോമിൽ നിന്ന് വന്ന് പാർക്കുന്നവർ, കൊയിനെ ഗ്രീക്കിൽ സ്ഥിരമായി പാർക്കുന്നവർ എന്ന ആശയമുണ്ട്. റോമിൽ നിന്ന് വന്ന് പാർക്കുന്നവർ, മലയാളം തർജ്ജമാ കൊള്ളാം കേട്ടോ, റോമിൽ നിന്ന് വന്ന് പാർക്കുന്നവർ എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ്. നോക്കണേ, അപ്പോൾ വന്ന് പാർക്കുന്ന സ്ഥിരമായി പാർക്കുന്നവരായതുകൊണ്ട് തിരിച്ചു പോയി എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല എന്ന് അടുത്ത ഇതിനെതിരായിട്ട ഒരു വാദഗതിയുണ്ട്. ഏതായാലും മൂന്നാമത്തെ വാദം അങ്ങനെ ഇരിക്കട്ടെ, ഇങ്ങനെ ഒരു ആശയമുണ്ട് എന്നുള്ളത് മാത്രമല്ല, മൂന്നാമത് ഈ സഭയുടെ സ്ഥാപന സംബന്ധമായി പൗലോസ് ശ്ലീഹ അനേക സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ദൈവവചനം പ്രസംഗിക്കുന്നയാളായി. അനേക സ്ഥലങ്ങളിൽ ദൈവവചനം പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ അനേക ആളുകളെ പരിചയപ്പെടാൻ അവസരമുണ്ടായി. ഇവരിൽ പലരും പൗലോസിന്റെ പ്രസംഗം കേട്ട് വിശ്വാസത്തിലേക്ക് വരികയും അവർ പല സാഹചര്യങ്ങളിൽ പല സമയങ്ങളിലായി റോമിൽ ചെന്ന് താമസിക്കുകയും അങ്ങനെ റോമിൽ ചെന്ന് താമസിക്കുമ്പോൾ അവിടെ സഭാ കൂടിയവരവ് രൂപപ്പെടുത്തുകയും ചെയ്തു എന്നാണ് അടുത്ത ആശയം. സ്തോത്രം. മൂന്നാമത്തെ ആശയം അങ്ങനെയാണ്. ഏതായാലും ഈ സഭയുടെ സ്ഥാപന സംബന്ധമായി കൃത്യമായ ഒരു കാര്യം നമുക്ക് പറയുവാൻ കഴിയില്ല. മറ്റ് പല സഭകളെ സംബന്ധിച്ച് പിന്നാലെ പോയി താമസിച്ച് പ്രവർത്തിച്ചു നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയുമെങ്കിലും ഈ സഭയെ സംബന്ധിച്ച്, റോമിലെ സഭയെ സംബന്ധിച്ച് അങ്ങനെ നമുക്ക് പറയുവാനായി കഴിയുകയില്ല. കാരണം പൗലോസ് പല സ്ഥലങ്ങളിൽ വെച്ച് വിശ്വാസത്തിലേക്ക് നടത്തിയവരാണ് ഇവര്. അതുകൊണ്ട് തന്നെ ആയിരിക്കും പേരെടുത്ത് പറയുന്ന ഏകൊരു ഇതിനകത്തുണ്ട്. 14:3-15 വരെ വാക്യം വായിക്കുമ്പോൾ എത്ര പേരാ പറയും, ഇന്നാർക്ക് വന്നു പറയുമ്പോൾ ധാരാളം ആളുകൾ തനിക്ക് പരിചയമുള്ളവർ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ലേഖനത്തിന്റെ തുടക്കത്തിലെ ഒരു ചെറിയ ഒരു ടോൺ, അല്ലെ, ആ ഒരു ഒരു സ്വരം കേട്ടാൽ കാര്യമായ പരിചയമൊന്നും ഇല്ല എന്നുള്ള നിലയിൽ പൗലോസ് പറയുന്നത് കൊണ്ട് അതിനെയും ചില ആളുകൾ ചോദ്യം ചെയ്യുന്നുണ്ട്. എങ്കിലും തനിക്ക് വളരെ പ്രിയപ്പെട്ട ചില ആളുകളെങ്കിലും റോമിൽ ഉണ്ടായിരുന്നു, സഭയിലുണ്ടായിരുന്നു. ഇനി ഇതിന്റെ സ്ഥാപന സംബന്ധമായുള്ള ചരിത്രത്തിലുള്ള ചില കാര്യം ഞാൻ ഒന്ന് കാണിച്ചുതരാം. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അംബ്രോസിസ്റ്റർ എന്ന ഒരു ചരിത്രകാരനുണ്ട്, റോമൻ ചരിത്രകാരനുണ്ട്. ഈ അംബ്രോസിസ്റ്റർ എന്ന് പറയുന്ന റോമൻ ചരിത്രകാരൻ, അദ്ദേഹം 4-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹം റോമിലെ ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചും അവരുടെ ജീവിത രീതിയെ സംബന്ധിച്ചും ഒക്കെ തന്റെ പുസ്തകത്തിൽ താൻ എഴുതിയിട്ടുണ്ട്. ആ എഴുതിയ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: അത്ഭുതങ്ങളോ അപ്പസ്തോലന്മാരിൽ ആരെയുമയോ കൂടാതെ അവർ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവരാണ്. അപ്പോൾ അത്ഭുതകരമായ ഒന്നും അവിടെ നടക്കാതെയും അപ്പസ്തോലന്മാരാരുടെയും ഒരു ശുശ്രൂഷയും ഉണ്ടാകാതെയും ഇവർ ക്രിസ്തുവിനെ സ്വീകരിച്ചവർ. പിന്നെ എങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിച്ചത്? ഒരു പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ അവർ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ കാരണമാകുകയും അവർ തലസ്ഥാന നഗരത്തിൽ വന്ന് പാർക്കുമ്പോൾ സ്തോത്രം അവരെ കർത്താവിൽ വിശ്വസിച്ച വിശ്വാസത്തെ തുടരുകയും ചെയ്തുവെന്ന് നമുക്ക് ന്യായമായി മനസ്സിലാക്കാം. ഇനി ഈ സഭ അംഗങ്ങളെ കുറിച്ചും കൂടി ചില കാര്യങ്ങളുണ്ട്. ഇത് പഠനത്തിൽ നമുക്ക് സഹായകരമായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ആശയവും ഒന്നുകൂടി വ്യക്തമാകാൻ സഹായകരമാകും. സഭാംഗങ്ങളെ സംബന്ധിച്ച് അവരിൽ രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കരുതാം: യഹൂദന്മാരും ജാതികളും. ജാതികൾ ഭൂരിപക്ഷമായിരുന്നിരിക്കാനാണ് സാധ്യത. റോമാ സഭയിലെ വിശ്വാസികളിൽ ഭൂരിപക്ഷവും ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരായിരിക്കാമെന്ന ചില വാക്യങ്ങളൊന്ന് വായിച്ചാൽ അത് നമുക്കൊന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാൻ കഴിയും. പിന്നെ നമുക്ക് വിശദമായി പഠിക്കാമെങ്കിലും ഇത് മുഖപുര എന്നുള്ള നിലയിൽ ചില വാക്യങ്ങളൊന്ന് വായിച്ചാൽ റോമാലേഖനം 6:19 ആദ്യം ഒന്ന് വായിച്ചേ. റോമാലേഖനം 6:19. പണ്ടത്തെ കാര്യം, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അടിമകളായി അന്ന് സമർപ്പിച്ചു, ഇന്നിപ്പോൾ എന്ത് ചെയ്തു? സമർപ്പിപ്പീൻ. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ മീൻസ് പരീശന്മാരൊക്കെ ജീവിക്കുന്ന ആളുകൾ അവരെ അവയവങ്ങളെ അനീതിക്ക് സമർപ്പിച്ചു എന്നും മറ്റും പറയാൻ കഴിയുകയില്ല. ജാതികളായിരുന്നു എന്നുള്ളതിന് ഒരു ചെറിയ സൂചന അവിടെ. 11:13 അതിന്റെ 28-31 വാക്യങ്ങളോട് ഒന്ന് വായിച്ചാൽ നമുക്ക് ഒന്നുകൂടി അത് മനസ്സിലാക്കാൻ കഴിയും. റോമാലേഖനം 11:13 മതിയല്ലോ. താങ്ക് യു. ജാതികളായ നിങ്ങളോട് ഞാൻ കണ്ടോ, അപ്പൊ ഭൂരിപക്ഷം ആരായിരിക്കും? ജാതികൾ തന്നെയാണ്. ഇനി 28-31 വരെ കൂടെ ഒന്ന് വായിച്ചു. അനുസരിക്കാതിരിക്കുന്നു. കണ്ടോ കണ്ടോ, തെരഞ്ഞെടുപ്പ് നിമിത്തം അവര് പ്രിയന്മാരാ. ആരെ? യഹൂദന്മാരുടെ കാര്യമാണ്. ഇപ്പോൾ ജാതികളായ നിങ്ങൾ ഇത് ശത്രുക്കളെ പോലെയാ. നമ്മൾ വായിച്ച ഭാഗം അങ്ങനെയാണ്. 28-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. 28-ാം വാക്യം ഒന്നുകൂടെ വായിക്കുമ്പോൾ ഒന്നുകൂടെ വായിച്ചു. ആ കണ്ടോ, സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം കണ്ടോ ജാതികൾ. അപ്പോൾ കൂടുതൽ വരും 15:15 വായിച്ചേ. 15-ാം അധ്യായത്തിന് 15-ാമത്തെ വാക്യം വായിച്ചാൽ അവിടെയും നമുക്ക് കാണാൻ കഴിയും. കേട്ടോ, നിങ്ങളെ ഓർമ്മപ്പെടുത്തും വേണം ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധ എന്നാൽ വിശുദ്ധീകരിക്കുക പ്രധാനകരമായി തീരേണ്ടതിന് സ്തോത്രം. അപ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അവിടെയും അവർ ജാതികളിൽ നിന്നുള്ളവരാണ് കൂടുതൽ ഭാഗം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. ചില കാര്യം കൂടി ഒന്ന് വിശദീകരിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് റോം നഗരത്തെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ ചരിത്രപരമായിട്ട് പഠിച്ചാൽ ഇവിടുത്തെ സഭയുടെ ആ പ്രകൃതം സ്വഭാവം എന്തായിരുന്നു എന്നുള്ള നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. ലേഖനത്തിന് ആവശ്യകത എന്തുകൊണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. അതായത് ഈ റോമിലെ സഭാംഗങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സോറി യഹൂദന്മാരെ സംബന്ധിച്ച്, റോമിലെ യഹൂദന്മാരെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഈ റോമിലെ ഒന്നിലധികം പ്രാവശ്യം അവര് നഗരത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് അധികാരികൾ അവരോട് ആവശ്യപ്പെട്ടതായി നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ കഴിയും. പൊക്കോണം, ഇവിടെ നിങ്ങൾ ഇരിക്കരുത്. ഒന്നിലധികം പ്രാവശ്യം അവരെ അവിടെ നിന്ന് റോമിൽ നിന്ന് പുറത്താക്കി. 18:2 ഒന്ന് വായിച്ച് പ്രവർത്തിയുടെ പുസ്തകം. ക്ലൗഡിയോസ് എംപറർ, ക്ലൗഡിയോസ് ചക്രവർത്തി, അവരെല്ലാവരും റോമാനഗരം വിട്ട് ആരാ യഹൂദന്മാരെല്ലാവരും പോകണം എന്ന് ക്ലൗഡിയോസ് കൽപ്പിച്ചു. ഇത് AD 49 ഞാൻ സംബന്ധമായ ചില കാര്യങ്ങൾ നിങ്ങളെ നിങ്ങളോട് പറയാം. പൗലോസിന്റെ ഈ ജാതികളാണ് കൂടുതൽ ഭേദം എന്നുള്ളത് നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു. എന്നാൽ അതേസമയം പൗലോസിന്റെ ബന്ധുക്കളായ അന്ത്രോനിക്കോസും യൂനിയാവും യഹൂദന്മാര് അവരവിടെ ഉണ്ട്. എന്റെ ചാർച്ചക്കാരായ അന്ത്രോനിക്കോസും യൂനിയാവും അവിടെയുണ്ട്. അവർക്ക് ഞാൻ വന്ദനം പറയുന്നു. അവർ എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരും സുവിശേഷ പ്രവർത്തനങ്ങൾ വളരെ വ്യാപൃതരുമായിരുന്നു എന്നുള്ളത് പൗലോസ് ലീഗ അതിനെക്കുറിച്ച് അവരെ കുറിച്ച് പറയുന്നുണ്ട്. പൗലോസ് റോം സന്ദർശിച്ചിരുന്നില്ല, പക്ഷേ തന്റെ ബന്ധുക്കളായ ആളുകൾ എവിടെ ഉണ്ട്? റോമിൽ അവിടെ ഉണ്ടായിരുന്നു. അന്ത്രോനിക്കോസും യൂനിയാസും അവിടെ റോമിൽ ഉണ്ടായിരുന്നു. എന്റെ 16:2 കൊടുത്ത് വായിച്ചത് റോമാലേഖനം 16:7 വാക്യം. മതിയല്ലോ, അവരുടെ മുമ്പേ എനിക്ക് മുമ്പേ കർത്താവിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളായിരുന്നു. അതുകൊണ്ട് രണ്ട് ഗ്രൂപ്പും അവിടെ ഉണ്ടായിരുന്നതിനാൽ യഹൂദ്യ ജാതീയ പിരിവ് റോമാ സഭയിൽ സ്വാഭാവികമായി ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. റോമിലെ സഭയിൽ യഹൂദ ജാതീയ പിരിവ് ഉണ്ടായിരുന്നിരിക്കാൻ ഇടയുണ്ട്. എല്ലാവരും ഒരുപോലെ പാപികളെന്നും ഒരുപോലെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നുവെന്നും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പൗലോസ് ലേഖനത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അതായത് എല്ലാവരും ഒരുപോലെ പാപികളാണ്, എല്ലാവരും ഒരുപോലെ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യ ഭാഗങ്ങൾ വളരെ ഊന്നി പറയുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ച് നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. ഒന്നിലധികം ഭാഗങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നുള്ള ആശയമാണ് അവിടെ ഊന്നൽ കൊടുക്കുന്നത് എന്നുള്ള സത്യത്തിൽ ഈ ഊന്നൽ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധേയമാണ്. ഈ 11 വരുമ്പോഴും അവിടെ ഒരു കാര്യം കാണാം. 11 വിശ്വസിച്ച ജാതികൾ അഹങ്കരിക്കുന്നതിനെതിരെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കാം. ഓരോ 11:17-20 എന്ന് വായിച്ചേ. 11:18 ഓ നോക്കി ചെളിയാതെ പിന്നെ വാക്കുകളൊക്കെ. അപ്പോ ഇവരങ്ങാകെ ഒരു ഇത്തിരി ഹുങ്കാൻ. അതേപോലെ പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഇസ്രായേലിന്റെ നാശം സ്ഥിരമായൊരു നാശമല്ല. അതിന്റെ 11:28-25 ഒന്ന് വായിക്കാമോ? 25:27 വായിച്ചോളൂ കേട്ടോ. ആ വായിച്ചോ വിടിപ്പിക്കുന്നു. ആ കേട്ടോ. അപ്പോൾ ഇസ്രായേലിന്റെ നാശം ഭ്രംശമെന്ന് പറയുന്നത് എന്നേക്കും പ്രത്യാശയില്ല തള്ളപ്പെട്ട ഒന്ന് അല്ല. അവർക്കൊരു മടങ്ങി വരവുണ്ട്, നിങ്ങൾ ഇത് ഓർത്തോണം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കൃപ ലഭിച്ചെങ്കിൽ നിങ്ങൾ ഞെളിയരുത്, അവരെയും ദൈവം പൊട്ടിക്കും. കാട്ടൊലിവിനെ ഒട്ടിച്ചെങ്കിൽ സ്വാഭാവിക കൊമ്പുകളെ എത്ര അധികമായി ഒട്ടിക്കും മകനെ. അപ്പോൾ ഈ യഹൂദ ജാതി എന്നുള്ള റിസ്റ്റ് അതാണ്. ഇപ്പോൾ സാഹചര്യം ഒന്ന് പരിശോധിച്ചാൽ
ത്യാഗികളായ വിശ്വാസികൾക്കാണ് അവിടെ ഒരു തലയെടുപ്പുള്ളത് എന്നുള്ള ഒരു ചിന്ത നമുക്ക് ആ സഭയുടെ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് കാരണമുണ്ട്. അതിന്റെ സാഹചര്യം ചരിത്രത്തിൽ ചില കാര്യം ഞാൻ കാണിച്ചു തരാം. 59 BC സിസറോ എന്ന റോമൻ ചരിത്രകാരൻ റോമയിലെ യഹൂദ സമൂഹത്തിന്റെ വലിപ്പത്തെയും സ്വാധീനതയും പറ്റി പരാമർശിച്ചിട്ടുണ്ട്. 59 BC സീസറോ എന്ന് പറയുന്ന ഈ ചരിത്രകാരൻ എഴുതിയത്. അന്ന് റോമാനഗരത്തിൽ എത്ര യഹൂദന്മാരുണ്ടായിരുന്നെന്നും അവർക്ക് എന്ത് സ്വാധീനമുണ്ടായിരുന്നെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് വരുമ്പോൾ 13 കുറയാതെ സിനഗോഗ് റോമാ പട്ടണത്തിൽ തന്നെ ഉണ്ടായി. കുറഞ്ഞത് 13 സിനഗോഗുകൾ റോമാ പട്ടണത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ എത്ര പേരുണ്ടായിരുന്നെന്ന് വിചാരിച്ചു നോക്കി. വലിയൊരു കൂട്ടമാണ്. റോമാ നഗരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനി AD 19 തിബരിയാസ് ചക്രവർത്തി യഹൂദരെ റോമിൽ നിന്ന് പുറത്താക്കി. ആദ്യത്തെ പുറത്താക്കല. AD 19 തിബരിയാസ് ചക്രവർത്തി എല്ലാവരും പുറത്തു പോകണം. അത് കഴിഞ്ഞ് AD 49 ഇപ്പൊ നമ്മൾ വായിച്ചത് 18-ാം അധ്യായത്തിൽ റോമർ പ്രവർത്തിയുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ വായിച്ചു. AD 49 ക്ലൗദ്യോസ് ചക്രവർത്തി യഹൂദന്മാരെ പുറത്താക്കി. ഈ യഹൂദന്മാരെ പുറത്താക്കുന്ന ക്ലൗദ്യോസ് ചക്രവർത്തി പുറത്താക്കുന്നതിന്റെ കാരണത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. അത് പറയാം. ഈ യഹൂദന്മാരെ പുറത്താക്കി 49 പുറപ്പെടുവിച്ച ഈ വിളംബരം 5 വർഷം നിലനിന്നിരുന്നു. 5 വർഷത്തേക്ക് അങ്ങോട്ട് എത്തി നോക്കാൻ അനുവാദമില്ലായിരുന്നു. നീറോ ചക്രവർത്തി ക്ലൗദ്യോസിന്റെ മരണശേഷം 5 വർഷം കഴിയുമ്പോൾ ക്ലൗദ്യോസ് മരിക്കുകയും നീറോ ചക്രവർത്തി അധികാരം ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴാണ് അത് റിപ്പീൽ ചെയ്തത്. യഹൂദന്മാർക്ക് മടങ്ങി വരുവാനുള്ള അനുവാദം കിട്ടിയത് അങ്ങനെ നീറോ ചക്രവർത്തിയാണ് നീക്കിയത്. ക്ലൗദ്യോസിന്റെ ജീവചരിത്രം എന്ന ഒരു പുസ്തകം സ്യൂട്ടോണിയസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ എഴുതിയിട്ടുണ്ട്. സ്യൂട്ടോണിയസ് എന്നാണ് ആ ചരിത്രകാരന്റെ പേര്. ഈ ചരിത്രകാരൻ ക്ലൗദ്യോസിന്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ഈ ചക്രവർത്തിയുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ 49 യഹൂദന്മാരെ പുറത്താക്കുന്നതിനെ കുറിച്ച് ഈ ചരിത്രകാരൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ക്രിസ്തോസ് എന്ന ഒരാളിന്റെ പ്രേരണയാൽ യഹൂദന്മാർ നിരന്തരം കലാപം ഉണ്ടാക്കുകയായിരുന്നു. ക്രിസ്തോസ് എന്ന ഒരാളിന്റെ പ്രേരണയാലാണ് ഇവരെപ്പോഴും വഴക്കാറ്. ആരെ ഈ ക്രിസ്തോസ്? അന്ന് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു നേതാവായിരുന്നോ എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തക്കതുപോലെ വേറൊരു നേതാവിനെ കുറിച്ച് ചരിത്രത്തിലില്ല. നമുക്കറിയാമല്ലോ ക്രിസ്തോസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന് തന്നെയാണ് ആ വാക്ക്. ക്രിസ്തുവിന്റെ പേരിലായിരുന്നു അവിടുത്തെ വഴക്കെല്ലാം. യഹൂദന്മാരും എപ്പോഴും വഴക്കായിരുന്നു. ഇനി ക്രിസ്തുമതം റോമിൽ ആരംഭിച്ചതും യഹൂദന്മാരും ക്രിസ്ത്യാനികളും തമ്മിലുള്ള സംഘർഷമുണ്ടായതും ഒക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. സ്യൂട്ടോണിയസ് ഈ ചരിത്രകാരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി യഹൂദന്മാരും ക്രിസ്ത്യാനികളാകുമ്പോഴേക്കും യഹൂദന്മാരെല്ലാം കൂടെ അങ്ങ് വഴക്കായി. ഇവർ തമ്മിലുള്ള കലാപം വളരെ മൂർച്ഛിച്ചു. കലാപം മൂർച്ഛിച്ചതിന് വേറൊരു ചരിത്രകാരൻ പറഞ്ഞിരിക്കുന്ന കാരണം, ഈ 13 സിനഗോഗുകൾ അവിടെ ഇല്ലേ, ഈ 13 സിനഗോഗുകളിൽ ചില സിനഗോഗുകളിൽ നിന്നെങ്കിലും ഭൂരിപക്ഷത്തിലധികം പേരും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. ക്രിസ്തീയ വിശ്വാസം കൂടെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ സ്ഥലം ഇവരങ്ങ് ഇവരുടെ ഒരുമിച്ച് കൂടലിനുള്ള ഒരു സ്ഥലമായിട്ടങ്ങ് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകൾ, മറ്റു സിനഗോഗുകളിൽ നിന്നുള്ള ആളുകൾ അതിനെ എതിർക്കുകയും അങ്ങനെ ടെൻഷൻ ഉണ്ടാകാൻ സാഹചര്യം ഉണ്ടാകുകയും ഇവർ വലിയ ഒരു സമൂഹമായ ഇവിടെ ഉണ്ടായിരിക്കും, ജനസ്വാധീനമുള്ള സമ്പന്നരായ ആളുകളായിരിക്കും ചെയ്തതുകൊണ്ട് ഈ പ്രശ്നം നഗരത്തെ തന്നെ, നഗരത്തിലെ പൊതുസമാധാനത്തെ തന്നെ സ്വാധീനിക്കാൻ, ബാധിക്കാൻ കാരണമായതുകൊണ്ടാണ് ഒരു ജനസമൂഹം മുഴുവൻ, അതും സമ്പന്നരായ സമർത്ഥരായ ഒരു ജനസമൂഹം മുഴുവൻ ഒരു പട്ടണത്തിൽ നിന്ന് പുറത്തു വെക്കണം എന്ന ചക്രവർത്തി വിളംബരം കൊടുക്കാൻ കാരണമാകത്തക്ക സാഹചര്യം അവിടെ ഉണ്ടായി. പ്രശ്നം എവിടെ തുടങ്ങി? ക്രിസ്തോസ് എന്നയാളുടെ പ്രേരണയാലാണ് വടക്കം. അവിടെ യേശു ക്രിസ്തുവിന്റെ പേരില അവിടെ ഗുസ്തി ഉണ്ടായി, വഴക്കുണ്ടായി. യഹൂദ ക്രിസ്ത്യാനികൾ അവരകത്തെ ഈ പ്രശ്നം പൊതുവിനെ പോലും ബാധിക്കത്തക്കതുപോലെ അവിടെ പ്രശ്നങ്ങൾ മൂർച്ഛിച്ചു. നോക്കണേ, കലാപത്തിന് പ്രേരിപ്പിച്ചതായി പറയപ്പെടുന്ന ഈ ക്രിസ്തോസ് യേശു ക്രിസ്തു തന്നെ ആയിരിക്കാനാണ് സാധ്യത. പറഞ്ഞ കർത്താവ് കലാപത്തിന് പ്രേരിപ്പിച്ചെന്നല്ല, കർത്താവിന്റെ പേരിൽ അവിടെ കലാപമുണ്ടായി. ക്രിസ്തു വിശ്വാസികളും യഹൂദ സമൂഹവും തമ്മിലുള്ള സംഘർഷമാകാം പുറത്താക്കാൻ, ക്ലൗദ്യോസ് ഇവരെയൊക്കെ പുറത്താക്കാൻ കാരണം. 5 വർഷത്തിന് ശേഷം, നിങ്ങളപ്പോ ഓർത്ത് നോക്കിയേ, എല്ലാവരും സമ്പന്നരായ ആളുകളെല്ലാം പുറത്തുപോയി. 5 വർഷത്തിന് ശേഷം നീറോയുടെ സ്ഥാനാരോഹണത്തോടെ ഇത് ഈ വിളംബരം റിപ്പീറ്റ് ചെയ്യപ്പെട്ടു. പിൻവലിക്കപ്പെട്ടപ്പം ഈ പോയവരെല്ലാം കൂടെ തിരിച്ചു കയറുക, പോയവരെല്ലാം കൂടെ തിരിച്ചു കയറുക. ചരിത്രത്തിന്റെ പല തെളിവുണ്ട്. കാണിച്ചു തരാം ചില വാക്യം, ഒന്ന് വായിച്ചേ. പ്രവൃത്തി പുസ്തകം 18:2 വാക്യം നമ്മൾ കണ്ടതാണ്. അക്വിലാവും പ്രിസ്കില്ലയും കൗദ്യോസ് കൽപ്പന കൊടുത്തതനുസരിച്ച് അക്വിലാവും പ്രിസ്കില്ലയും റോമാനഗരത്തിൽ നിന്ന് പുറത്തു പോയി. ഇനി റോമാലേഖനം 16:5-3 വായിച്ചേ. റോമർ 16:3-4 വായിച്ചേ. കേട്ടോ, റോമിലോട്ട് ലേഖനം എഴുതുമ്പോൾ പറയുക, എന്റെ സഹ പ്രവർത്തകരായ പ്രിസ്കേയും അക്വിലാവയും വന്ദനം. അവർ എന്റെ പ്രാണന് വേണ്ടി എനിക്ക് വേണ്ടി അവർ ഇവൻ വെച്ചു കൊടുത്തവരാ. നിങ്ങൾ മാത്രമല്ല ജാതികളെ സകല സഭകളും അവരോട് നന്ദിയുള്ളവരായിരിക്കണം. നോക്കണേ, അപ്പോൾ കൊരിന്തിൽ കണ്ട അഖിലാവും പ്രിസ്കില്ല ഇപ്പൊ എവിടെയായി? റോമില. അപ്പോൾ 5 വർഷം മാത്രമേ ഇവർ പുറത്ത് ഉണ്ടായിരുന്നു, റോമിൽ നിന്ന് പുറത്തു പോയുള്ളൂ. യഹൂദന്മാർ എവിടെ പോയാലും ഒരു സമ്പന്നരായിരുന്നു, എവിടെ ചെന്നാലും മനനായിരിക്കും. ഭൗമികമായ നിലയിൽ അവരൊരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. നമുക്കറിയാമല്ലോ, കേരളത്തിൽ വന്ന കൊച്ചിയിൽ വന്ന താമസിച്ച യഹൂദനും പിച്ചെടുക്കുന്നതിനാലും ഉണ്ടായി. അവരിവിടുന്ന് പോയപ്പോ അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ വിറ്റത് വലിയ ഗുഡ്വിൽ മേടിച്ചിട്ട് ആ സ്ഥാപനങ്ങളൊക്കെ ഒരു അവർ യഹൂദന്മാരുടെ കട എനിക്കറിയാൻ കോട്ടത്തുണ്ടായിരുന്ന ഒരു കട അവർക്ക് ബന്ധമുള്ള ആ പേര് നിലനിർത്താൻ വേണ്ടി എസ്കോഡർ കേട്ടിട്ടുണ്ട്, എസ്കോഡർ പേര് നിലനിർത്താൻ വേണ്ടി 25 lakhs ആണ് കട വിറ്റേച്ച് പോയപ്പോൾ അവർ ഗുഡ്വിൽ മേടിച്ചു. അത്ര സമ്പന്നരാണ്, എവിടെ പോയാലും ഒരു സമ്പന്നരാണ്. ഇപ്പൊ റോമിലുണ്ടായിരുന്ന വലിയ ജനസ്വാധീനമുള്ള സമ്പത്തുള്ള ഈ ജനസമൂഹം പെട്ടെന്ന് പൊക്കോണെന്ന് പറഞ്ഞപ്പം ഇറങ്ങിപ്പോകും. പലരുടെയും വീഡിയോ ഒക്കെ അവര് വിട്ടേച്ച് പോയിരിക്കാം പോകുന്ന. ഈ 5 വർഷം കഴിഞ്ഞ് ഇവര് തിരിച്ചു വന്നപ്പോൾ, ഇവരിൽ പലരും വിശ്വാസികളല്ലേ, തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ ആ സാഹചര്യം വളരെ വ്യത്യസ്തമായിരിക്കുക. ഇവരവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇവരായിരുന്നിരിക്കാം ഒരു വേള സഭയിൽ പ്രധാനികളും പ്രമാണികളും ഒക്കെ ആയിരുന്നത്. തിരിച്ചു വന്നപ്പോൾ 5 വർഷത്തിനിടയിൽ ജാതികളായ വിശ്വാസികളെല്ലാം പ്രമാണിമാരായി, പ്രധാനികളായി, സഭയൊക്കെ അവിടെ നിയന്ത്രണത്തിലായി. ആ നിയന്ത്രണത്തിലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഈ തിരിച്ചു ചെന്നവരെയൊക്കെ വേണ്ടതുപോലെ അങ്ങോട്ട് സ്വീകരിക്കാൻ മറ്റവർ അത്രത്തോളം അങ്ങ്. അതുകൊണ്ട് അങ്ങനെ ഞെളിയാതെ. അപ്പൊ ആ റോമിലെ സഭയിലെ ആ പ്രത്യേക സാഹചര്യം ഈ ലേഖനത്തിൽ പരോക്ഷമായി പ്രതിഫലിച്ചിട്ടുണ്ട്. പൗലോസ്ലിഹ എഴുതിയ ലേഖനങ്ങൾ ഒട്ടും മിക്കവാറും എല്ലാം തന്നെ അതാത് സഭകളിലുണ്ടാകുന്ന പ്രത്യേക സാഹചര്യത്തിന് മറുപടി ആയിട്ടാണ് ലേഖനങ്ങൾ പലതും എഴുതിയിരുന്നത്. നമുക്കറിയാം റോം കൊരിന്ത്യ ലേഖനം എഴുതിയത് അങ്ങനെയാ. അവിടുത്തെ റിഫ്റ്റ്, അവിടെ സ്കിസം, ഏജ് ഓഫ് സ്കിസം, അവിടെ ഒരു ഒരു ഇതുണ്ടായി, ഒരു ഒരു പിരിവുണ്ടായി. ശിസ്മക്കാലം എന്ന് പറയും, ശിസ്മക്കാലം. അത് പിരിവുണ്ടായി. പൗലോസിന് പക്ഷക്കാരൻ, അപ്പലോസിന് പക്ഷക്കാരൻ, കേഫാവിന് പക്ഷക്കാരൻ, ക്രിസ്തുവിന് പക്ഷക്കാരൻ എന്ന് പറഞ്ഞ അവിടെ പിരിവുണ്ടായപ്പോൾ അതിനെതിരെയാണ് കൊരിന്ത്യ ലേഖനം എഴുതിയത്. നിങ്ങൾ ഒന്നാണ്, ഒരു സഭയാണ്, ഒരു ശരീരമാണ് പറഞ്ഞു. ഇങ്ങനെ പല ലേഖനങ്ങളും എഴുതിയത്, ഗലാത്യ ലേഖനം എഴുതിയത് അവിടെ ജുഡായിസേഴ്സ് വന്ന് യഹൂദ വിശ്വാസത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നു. അവിടെയാണ് അദ്ദേഹം ആ സന്ദർഭത്തിലാണ് ഗലാത്യ ലേഖനം എഴുതിയത്. എന്നാൽ റോമാലേഖനം നേരിട്ടുള്ള ഇങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ പരോക്ഷമായി ചില സാഹചര്യങ്ങൾ അവിടെ ന്യായമായി ഉണ്ടായിരുന്നിരിക്കാം. മാത്രമല്ല ജാതിയുടെ അപ്പോസ്തലനായ പൗലോസ് ഇപ്പൊ എങ്ങോട്ട് ചെല്ലുക? റോമിലോട്ട് ചെല്ലുക. ജാതിയുടെ അപ്പോസ്തലനായ പൗലോസ് അങ്ങോട്ട് റോമിലോട്ട് ചെല്ലുമ്പോൾ അവിടെ യഹൂദ വിശ്വാസികളെ, യഹൂദ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾ എല്ലാവരും ഒന്നുകൂടി അവഗണിക്കപ്പെട്ട നിലയിൽ പുറന്തള്ളപ്പെടാൻ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ സാഫിയുടെ ഐക്യമത്യത്തെ ബാധിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത് കൊണ്ട് കാര്യങ്ങളെല്ലാം നേരത്തെ കൂട്ടി പൗലോസ് എഴുതി ആ സഭയെ തന്റെ സിറ്റിങ്ങിന് വേണ്ടി ഒരുക്കുന്ന പശ്ചാത്തലം കൂടി നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ഇത് കണ്ട ആ സഭയുടെ സ്ഥിതി തീർച്ചയായിട്ടും ഈ ലേഖനത്തിൽ ഈ നിലയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഈ ആശയങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വായിക്കുമ്പോൾ സ്വന്തം ഒത്തിരിക്കാരെ നമുക്ക് കൂടുതൽ ഗ്രഹിക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. നമ്മളൊരു കാര്യം മറക്കരുത്, നമ്മൾ ആര് തന്നെയാണെങ്കിലും, ഏത് പശ്ചാത്തലത്തിൽ ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വന്നവരാണെങ്കിലും ക്രിസ്തു നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ആ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും ഒരുപോലെ നമ്മൾ വിശദമായിട്ട് അങ്ങോട്ട് പഠിക്കുമ്പോൾ. ഇപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇതെല്ലാം ചരിത്രപരമായി സത്യമായതാണെന്നുള്ളൊരു പിന്നെയും തെളിവുകളുണ്ട്. കാറ്റക്കോംബ്സ് അറിയാമല്ലോ, റോം നഗരം പണിയാനായി കല്ലുകളൊക്കെ വെട്ടിയെടുത്ത വലിയ കുഴികളുണ്ടായിരുന്നു. ഇങ്ങനെ റോം നഗരം പണിയാനായിട്ട് വെട്ടിയെടുത്തു കല്ലുകളൊക്കെ വെട്ടിയെടുത്ത വലിയ കുഴികൾ, ഈ വലിയ കുഴികൾ വലിയ തുരങ്കങ്ങൾ പോലെയായിരുന്നു. ഈ ഇതൊക്കെ ഡിസ്യൂസ് ഉപയോഗിക്കാതെ ഇങ്ങനെ കാണും. നീറോയുടെ ഒക്കെ കാലത്ത്, നീറോ ചക്രവർത്തിയുടെ കാലത്ത് ഈ പീഡനം ഉണ്ടായപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നാണ് ഇവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും കൂട്ടായ്മ ആചരിക്കുകയും ഒക്കെ ചെയ്തു. കാറ്റക്കൂമ്പുകളിൽ, ഈ കാറ്റക്കൂമ്പുകളിൽ ഇങ്ങനെ വലിയ കൂട്ടങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നത് വിവരം അറിഞ്ഞിട്ട് നീറോ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം, അതിനുശേഷം വന്ന പല കൈസർമാരൊക്കെ നിർദ്ദേശപ്രകാരവും ഒക്കെ വലിയ കല്ലുകളൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഈ അകത്ത് ഈ ആളുകളെല്ലാം ഉള്ളപ്പോൾ വാതിലടച്ച് മാലകളൊക്കെ ഇടിച്ചു കൊണ്ടുവന്നിട്ട് ആ പ്രവേശന ദ്വാരം അടച്ചു. ആയിരക്കണക്കിന് ആളുകളാണ് ഇവരവിടെ കൊല്ലപ്പെടുന്നതിന് മുമ്പേ അവരുടെ പേരുകളൊക്കെ അവിടെ എഴുതി കാറ്റക്കൂമ്പുകളിൽ എഴുതി വെച്ചിരിക്കുന്ന പേരുകളൊക്കെ റോമാലേഖനം 16-ാം അധ്യായത്തിൽ പറയുന്നു. ഇപ്പൊ ക്രിസ്തീയ വിശ്വാസികളായ ആളുകളുടെ പേരുകൾ വളരെ കോമൺ. പക്ഷേ 3 വർഷത്തിന് ശേഷമാണ് റോമിൽ താനെത്തുന്നത്. 3 വർഷത്തിന് ശേഷം എത്തുമ്പോൾ സ്വതന്ത്രനായ ഒരു സുവിശേഷകനായിട്ടല്ല പോയത്, ബന്ധനസ്ഥനായി കെട്ടപ്പെട്ടവനായിട്ടാണ് പോകാനിടയായത്. പൗലോസിന് അത് കൂട്ടി അതിനെ സംബന്ധിച്ച് മുൻകൂട്ടി തന്നെ തനിക്ക് ചില സൂചന തന്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് കൊടുത്തിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. അന്ന് ഈ റോമിലെ സഭയെ സംബന്ധിച്ച് പിന്നെ ഒരു ചെറിയ കാര്യം കൂടി നമുക്ക് സ്വന്തം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സഭയിലെ വിശ്വാസികളുടെ എണ്ണം വളരെ വലുതായിരുന്നു. ഒരു ലോക്കൽ സഭ എന്നതിനേക്കാൾ പല ലോക്കൽ സഭകൾ റോമിലുണ്ടായിരുന്നു. പല ലോക്കൽ സഭകളുണ്ട്, കൂട്ടങ്ങളായി വീടുകളിൽ കൂടുന്നുണ്ടായിരുന്നു. വാക്യങ്ങളൊന്ന് വായിച്ചേക്കാമോ? റോമാലേഖനം 16-ാം അധ്യായം 5-ാം വാക്യം. അവരുടെ വീട്ടിലെ സഭയെ വന്ദനം ചെയ്യും കേട്ടല്ലോ. ഇനി 14-ാം വാക്യം വായിച്ചേ. കണ്ടോ അടുത്തൊരു കൂട്ടം. ഇനി 15-ാം വാക്യം ജില്ലയിലെ ലോകസിന്. സഹോദരി ഒലിമ്പാസിനും അവരോട് കൂടിയുള്ള സകല വിശുദ്ധന്മാർക്കും പറഞ്ഞു. ഇനി 16-ാം വാക്യം വായിച്ച് 16-ാം 16. ക്രിസ്തുവിന് സകല സഭകളും നോക്കണേ. സഭകൾ, സഭകൾ എന്നുള്ള നിലയിൽ തന്നെ അവിടെ ഉണ്ടോ? ഒരു സഭയല്ല റോമിലെ സഭ എന്ന് വരുമ്പോൾ, റോമിലെ വിശുദ്ധന്മാർക്ക് എന്ന് വരുമ്പോൾ ഒരു കൊച്ചു സഭ എന്നല്ല, അനേക സഭകൾ പൗലോസ് വരുമ്പോഴേക്കും റോമിൽ ഉണ്ടായിരുന്നു. ജാതികൾക്ക് മുൻതൂക്കമുള്ള സഭകൾ തന്നെ ആയിരുന്നിരിക്കാനാണ് സാധ്യത. യഹൂദ വിശ്വാസികളും ധാരാളം ഉണ്ടായിരുന്നു. സ്തോത്രം. നമുക്കറിയാമല്ലോ അക്വിലാവും പ്രിസ്കില്ലയും പോലെയുള്ള ആളുകൾ റോമിലൊക്കെ ചെന്നു കഴിഞ്ഞപ്പോൾ പിന്നെ സഭകൾ തീർച്ചയായിട്ടും ആത്മീയ നിലവാരത്തിൽ വളരെ വളർന്നു. അതുകൊണ്ടാണ് അന്യോന്യം പ്രബോധിപ്പിക്കുവാൻ നിങ്ങൾ സമർത്ഥരാണ് എന്ന് പൗലോസ് പറയുന്നു. നമ്മളത് വായിക്കാം, ആ ഭാഗമൊക്കെ പഠിക്കണം. അപ്പോൾ നല്ല ഒരു സഭ ഈ സാഹചര്യത്തിൽ തന്റെ വിശ്വസിക്കിന് വേണ്ടി സഭയെ ഒരുക്കുക എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് ക്രിസ്തീയ വിശ്വാസത്തിലെ അടിസ്ഥാന പ്രമാണങ്ങൾ രേഖപ്പെടുത്തി നമ്മുടെ കയ്യിൽ കിട്ടത്തക്കതുപോലെ സാഹചര്യങ്ങളെ ഇത്രയും ഒക്കെ പശ്ചാത്തലമായി നമ്മൾ ചിന്തിക്കാം. ഇത്തരം പശ്ചാത്തലം പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കാം. പഠിച്ചു വരുമ്പോൾ നമുക്കറിയാം ആവശ്യം ഉണ്ടായി. എഴുതിയ കാലം, എഴുതിയ സഭ, സ്തോത്രം, അതിന്റെ പശ്ചാത്തലങ്ങൾ സാധ്യത. അപ്പൊ ആ സഭയെ കുറിച്ച് നിങ്ങൾ മനസ്സിൽ ചിത്രം കിട്ടിയെന്ന് ചിന്തിക്കട്ടെ. ഇനി ഇതിനകത്തെ വിഷയ സംബന്ധമായി ഒരു വിഹഗ വീക്ഷണമാണ് ഈ റോമാലേഖനം നമുക്ക് കാണുന്നത്. വിഹഗ വീക്ഷണം പറഞ്ഞാൽ മുകളിൽ നിന്നോട്ട് ഇങ്ങനെ താഴോട് നോക്കുന്നത് പോലെ മനുഷ്യ ചരിത്രം മുഴുവൻ ഇതിനകത്ത് ദർശിക്കാം. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകം അവിടം മുതല് പൗലോസ് വീക്ഷണത്തിനുണ്ട്. ഏതാ ഏതിന്റെ പാപം മുതൽ പിന്നെ ഇങ്ങോട്ട് വന്ന് ഏകന്റെ ലംഘനത്താൽ അനേകർ പാപികളായെങ്കിൽ ഏകന്റെ അനുസരണത്താൽ അനേകം കണ്ടോ. അവിടം മുതൽ ഇവിടം വരെ സ്തോത്രം. അബീഹ കമീഷൻ ഇങ്ങനെ നോക്കിയ തീർന്നില്ല, പ്രപഞ്ചം മുഴുവൻ തന്റെ വീക്ഷണത്തിലുണ്ട്. 8:19 മുതൽ കൊണ്ട് വായിക്കുമ്പോൾ സൃഷ്ടി മുഴുവൻ ദൈവത്തിന്മാർ വെളിപ്പാടിന് ആകാംക്ഷയോടെ കാത്തി സൃഷ്ടി ദൈവത്തിന്മാരുടെ വിടുതലും ദൈവങ്ങളെ തേസാകുന്ന സാധ്യത. ഇപ്പൊ നോക്കണേ, ഒരു റോമിലെ സഭ എന്നുള്ള ആ പശ്ചാത്തലം വരാം, സകല സൃഷ്ടിയും തന്റെ വീക്ഷണത്തിലുണ്ട്. അപ്പോൾ ഒരു വിഹഗ വീക്ഷണം, വീണ്ടെടുപ്പിനെ സംബന്ധിച്ചുള്ള ഒരു വിഹഗ വീക്ഷണം നമുക്ക് ഈ ലേഖനത്തിൽ കാണാനായിട്ട് കഴിയും. സ്തോത്രം. മനുഷ്യ ചരിത്രം മുഴുവൻ തന്റെ പരാമർശിക്കപ്പെടുന്നുണ്ട് ഇതിൽ. മനുഷ്യ ചരിത്രത്തെ മുഴുവൻ പരാമർശിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. മനുഷ്യ ചരിത്രത്തെയും കാലങ്ങളെയും ആത്മീയ വീക്ഷണത്തിൽ ഒരു വിഹഗ വീക്ഷണം നടത്തുന്ന ലേഖനമാണ് റോമാലേഖനം. ഒരു പേരുണ്ട് ഈ പുസ്തകത്തിലെ വിഷയത്തെ കൊടുത്തിരിക്കുന്ന പേര്, വിശ്വാസ മാർഗത്തിൽ വെളിപ്പെടുന്ന ദൈവനീതി. അതെങ്ങനെയാ? അഭക്തനെ നീതീകരിക്കുന്ന ദൈവം നീതിമാനായിരിക്കുന്നത് എങ്ങനെ? വിശ്വാസ മാർഗത്താൽ നീതീകരിക്കുന്നത് കൊണ്ടാണ്. അത് നമുക്ക് പഠിക്കുമ്പോൾ കൂടുതൽ വിശദീകരണം വിശദമായി നമുക്ക് കാണാം. മൂന്നാമതൊരു ഒരു കൂട്ടം കൊടുത്തിരിക്കുന്ന ഒരു 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 ടൈപ്പിൽ ഇങ്ങനെയാണ്, വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്ന ദൈവകൃപ. അതാണ് മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഒരു വേറൊരു പേര്. ഇനി വേറെ ഒരു കൂട്ടർ കൊടുത്തിരിക്കുന്ന പേര് പറയാം, പാപിയായ മനുഷ്യനെ ക്രിസ്തുവിലൂടെ രക്ഷിക്കുന്ന നീതിമാനായ ദൈവം. പാപിയായ മനുഷ്യനെ ക്രിസ്തുവിലൂടെ രക്ഷിക്കുന്ന നീതിമാനായ ദൈവം. വ്യക്തമായോ? ഒരു പാപിയെ ഒരു നീതിമാൻ രക്ഷിക്കുന്നു എങ്ങനെ? ക്രിസ്തുവിലൂടെ രക്ഷിക്കുന്നു. ആ ക്രിസ്തുവിലൂടെ നിവർത്തിച്ച ദൈവനീതിയും ക്രിസ്തുവിലൂടെ സാധിച്ച രക്ഷാപദ്ധതി, ഇതാണ് ഈ വിഷയത്തിന്റെ ഉള്ളടക്കം, ഈ ലേഖനത്തിന് ഉള്ള ഉള്ളടക്കം എന്ന് പറയുന്നത്. സ്തോത്രം. ഇങ്ങനെ പല നിലകളിൽ ഇതിലെ വിഷയത്തെ നമുക്ക് വിശദീകരിക്കാനായിട്ട് കഴിയും. ഇനി ഈ ലേഖനത്തിന്റെ പ്രധാന പ്രമേയം പ്രഖ്യാപിച്ചിരിക്കുന്നു 1:16-17 വാക്യങ്ങൾ. അതൊന്ന് വായിച്ചേര്, റോമാലേഖനം 1:16-17 വാക്യങ്ങൾ. ആ വായിച്ചോളൂ. വളരെ നന്ദി. നമുക്ക് ഇതിനകത്ത് ഓരോ വാക്യവും ഒക്കെ വിശദീകരിക്കാനുണ്ട്. കർത്താവ് അനുഭവിച്ചാൽ നമുക്ക് ഓരോ ഈ ഉപയോഗിച്ച പറഞ്ഞിരിക്കുന്ന ആ വാക്യത്തിൽ ഓരോ വാക്കും വിശദീകരിക്കാം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ഇതുകൊണ്ട് ലജ്ജയില്ല. പാപിയെ വെറുതെ വിടുന്ന നിന്റെ ദൈവം എങ്ങനെയാണോ നീതിമാനായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞോ ലജ്ജിക്കണ്ടേ? ലജ്ജയില്ല, ദൈവനീതി അനർത്ഥം. കാര്യം എന്താ? വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും, ഇത് ഓർക്കാനുണ്ട്. റോമിലെ പശ്ചാത്തലം ഓർത്തോണം. അപ്പൊ യഹൂദൻ, ആദ്യം യഹൂദൻ, പിന്നെ അതിനകത്ത് അതിനാ നീതി താഴെ വരുമ്പോ ഉണ്ട്. നമുക്ക് ചിന്തിക്കാമത് രക്ഷയ്ക്കായി വിശ്വസിക്കുന്ന ഏവനും കണ്ടോ, എല്ലാവരും ഒരുപോലെ ആരായാലും വിശ്വസിച്ചേ കഴിയും. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുവാൻ ആവശ്യമില്ലാത്തൊരു നീതിമാനില്ല, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടാൻ കഴിയാത്തൊരു പാപിയുമില്ല. ഇതാണ് ലേഖനത്തിലെ ഉള്ളടക്കം. ഇതിനെ പ്രധാനമായിട്ടും 5 തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ അടുത്ത ദിവസങ്ങൾ കൂടുതൽ പഠിക്കണം. ഇങ്ങനെ ഞാൻ പറഞ്ഞെന്ന് നിർത്താം. യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങളാൽ പാപിയെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ നീതിയുടെ വിശദീകരണമാണ് ആദ്യത്തെ ഭാഗം. യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങളാൽ പാപിയെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ നീതിയുടെ വിശദീകരണം. അത് കഴിഞ്ഞാൽ അടുത്ത ഭാഗത്തോട് കടക്കുമ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നവന് ദൈവസന്നിധിയിലുള്ള പുതിയ നില, അതാണ് രണ്ടാമത് പരാമർശിക്കപ്പെടുന്നത്. മൂന്നാമത് പരാമർശിക്കപ്പെടുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വെളിപ്പെട്ട ദൈവനീതി. 4 പ്രായോഗിക ഒടുവിൽ ഉപസംഹാരവും വന്ദനങ്ങളും. ഇത്രയും പറഞ്ഞ ലേഖനം, ഇത്രയേ ഉള്ളു ഈ ലേഖനം. പക്ഷെ ഇന്നുവരെയും ആരും മുഴുവൻ ഒന്നും നൽകാൻ കഴിഞ്ഞു എന്ന് പറയത്തക്കതുപോലെ ഈ ലേഖനം പഠിച്ചിട്ടില്ല.
പഠിക്കാനോ ടൊക്കൊന്നും തോന്നുന്നുമില്ല. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്.
ഈ ലേഖനം എല്ലാവരും ഒന്ന് വായിക്കണം.
ഒറ്റ ഇരിപ്പിൽ വായിക്കണം. മുറിച്ച് മുറിച്ച് വായിക്കരുത്. ഒരു കുഴപ്പമില്ല, പരിശോധിച്ച് നോക്കിയോ. 1.5 മണിക്കൂർ മതി ശ്രദ്ധിച്ച് ലേഖനം വായിക്കാൻ. 16 അധ്യായങ്ങൾ വായിക്കാൻ 1.5 മണിക്കൂർ മതി. 1.5 മണിക്കൂർ എടുത്ത് എല്ലാവരും ഈ ലേഖനം ഒന്ന് വായിക്കും. മാക്സിമം ആ ഞാൻ പറഞ്ഞത്. ഞാൻ ഒന്നിലധികം പ്രാവശ്യം പരിശോധിച്ചു. വളരെ ശ്രദ്ധിച്ച് വായിച്ചാൽ 1.5 മണിക്കൂർ മതി. ഇന്നിനി അല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും ഒരു 1.5 മണിക്കൂർ എവിടെയെങ്കിലും എടുത്ത് ഈ ലേഖനം ഒന്ന് വായിച്ചിട്ട് നിങ്ങൾ ക്ലാസ്സിൽ വന്നാൽ ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പോസ്തലനും ക്രിസ്തുയേശുവിന്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക്, വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നു. ആദ്യത്തെ ആ വാക്കുകൾ തന്നെ എത്ര കാര്യങ്ങളാ പറഞ്ഞിരിക്കുന്നത്. വളരെ സൂക്ഷിച്ച് കാച്ചിക്കുറുക്കിയ വാക്കുകൾ പോലെ കരുതുന്നു. എന്റെ വാക്ക് ഞാൻ നോക്കി സംഭരിച്ചോട്ടെ. നാളേക്ക് മുമ്പ് കർത്താവ് വന്നാൽ ഏതെങ്കിലും കാരണം വെച്ചാൽ ജീവിതത്തിൽ അങ്ങനെ പ്രസാദമായി സാധ്യത ഇല്ലാതില്ല കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നീതീകരിക്കപ്പെട്ട അനുഭവം ഉറപ്പാക്കിയിട്ടുണ്ടോ? ദൈവനീതി നമ്മളിത് പഠിക്കുമ്പോൾ ദൈവത്തിന്റെ നീതിയെ പൗലോസം കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാണാം. ഓമനപുത്രനെ കൂരുതി കൊടുത്ത് നീരിനിവർത്തിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. മറക്കരുത്. God did not spare his son to satisfy the demand of divine justice. പാപം ഒരിക്കലും ദൈവം വെച്ചു കൊറപ്പിക്കുകയില്ല. ചോർപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ God will never overlook it. ഇങ്ങനെ പറച്ചിട്ടുണ്ട്, പാപം കാലപ്പഴക്കം കൊണ്ടില്ലാതാകുന്നില്ല. മനുഷ്യരങ്ങ് മറക്കും. കാലം കുറെ കഴിയുമ്പോൾ ചെയ്ത പാപങ്ങളൊക്കെ ലോകം അങ്ങ് മറക്കും. പക്ഷെ ദൈവത്തിന് മുമ്പിൽ കാലപ്പഴക്കം കൊണ്ട് ഇല്ലാതാകുന്ന ഒന്നല്ല. സ്തോത്രം. അത് മുഴുവൻ പുത്രന്റെ മേൽ ചുമത്തി സകല പാപവും സ്തോത്രം ശിക്ഷിക്കപ്പെട്ടു. നമ്മൾ ഇനി ചെയ്യേണ്ടത് ഉഴങ്കാലയിൽ നിന്ന് സ്തോത്രത്തോടെ ഒരുക്കപ്പെട്ട ദൈവ രക്ഷാപഥം റോമാലേഖം നമ്മളെ വിഷയം വിശ്വാസത്താലുള്ള നീതീകരണം. വിശ്വാസത്താൽ ചരിത്രം പഠിച്ചാൽ ഈ ലേഖനം ആളുകളെ സ്വാധീനിച്ചിട്ടുള്ളത് നമുക്കറിയാമല്ലോ. പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനത്തിന്റെ ആരംഭം തന്നെ ഈ ലേഖനമാണ്. മാർട്ടിൻ ലൂഥർ സന്യാസിയായിരുന്നു. റോമാലേഖനം വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് തന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചത്. റോമാലേഖനം. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഏറ്റവും വേദപുസ്തകത്തിൽ ഏറ്റവും പ്രധാന പുസ്തകമാണ് റോമാലേഖനം എന്നാണ് മാർട്ടിൻ ലൂഥർ പറഞ്ഞത്. ജോൺ വെസ്ലി കഥാനദാസൻ പറഞ്ഞപ്പോ പറഞ്ഞു, ജോൺ വെസ്ലി രൂപാന്തരപ്പെടുത്തത് റോമാലേഖനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, നമ്മൾ ഈ ദിവസങ്ങളിൽ ഇത് പഠിക്കാൻ പോകുമ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം നമ്മുടെ അനുഭവമാണോ എന്ന് നമുക്ക് നമ്മെ തന്നെ ഒരു നിമിഷം ഒന്ന് പരിശോധിക്കുകയും ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ പ്രാപിജ്യം ചെയ്യുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എനിക്കറിയാം നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചാണ് എന്നും വരുന്നതെന്നറിയാം. എന്നാലും കുറച്ചു ദിവസങ്ങളല്ലേ ഉള്ളൂ. ഒരു ഉത്സാഹത്തോടെ ക്ലാസ്സിൽ വരികയും സ്തോത്രം. ന്യായമായി എന്തെങ്കിലും വിശദീകരണം ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടായാൽ ചോദിക്കുന്നു. എന്ന് പറഞ്ഞതിനെ കുറിച്ച് കാര്യമായിട്ട് വിശദീകരണത്തിന്റെ ആവശ്യം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഇന്ന് പശ്ചാത്തല വിവരണി വിശദീകരണം ആണ് ഞാൻ പ്രധാനമായിട്ടും. പക്ഷേ ആ പറഞ്ഞത് നിങ്ങൾ മറക്കരുത്. അതിനെക്കുറിച്ചും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാൻ സ്വാതന്ത്ര്യം കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയ ഈ നീതിയുടെ മാർഗം, രക്ഷാമാർഗം, അതോർത്ത് എന്നും ദൈവത്തെ സ്തുതിക്കും. ഒരു ദിവസം പോലും
രക്ഷാപദ്ധതി ഓർത്ത് സ്തുതിക്കാതിരിക്കും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.